الحمد لله وصلي وسلم على خاتم رسل الله وعلى آله وصحبه ومن والاه أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم آت أنفسنا تقواها وزكها زكاها أنت وليها مولاها يا رب العالمين اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنتها ومرضها وضيقها ومشقتها وعذاب الآخرة اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين العرش العظيم رب كل شيء منزل التوراة والإنجيل والفرقان خالق الحب والنوى نعوذ بك من كل شيء أنت آخذ بناصيته أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء فاغفر لنا ذنوبنا كلها عامة ووفقنا لطاعتك وقض عنا ديوننا وأغننا من الفقر بارك لنا فيما أعطيتنا وقنا واصرف عنا ربنا شر ما قضيت يا حي يا قيوم برحمتك نستغيث ومن عذابك نستجير لا إله إلا أنت سبحانك لك الحمد ولك الملك وحدك لا شريك لك ربنا هب لنا من أزواجنا وذرياتنا قرة أعين أجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير يا أيها النبي جاهد الكفار والمنافقين واغلظ عليهم ومأواهم جهنم وبئس المصير بهماني ശ്രോതാക്കളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. ഐഹിക ലോകം നശ്വരമാണെന്നത് പരിഗണിച്ച് പാരസ്ത്രിക ലോകമാകുന്ന എന്നേക്കുമുള്ള ജീവിതത്തിലേക്ക് തയ്യാറെടുത്തുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, സാലിഹീങ്ങളിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾക്കൊള്ളിക്കുമാറാകട്ടെ. ജീവിതം വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നാണെന്നതും എന്നേക്കും ജീവിക്കാനുള്ള ലോകത്തിലേക്ക് വേണ്ടി ഈ ജീവിതത്തിലൂടെ നാം മാർഗങ്ങൾ കൈക്കൊള്ളലാണ് നമ്മുടെ പ്രധാന ലക്ഷ്യമെന്നത് മനസ്സിലാക്കുക എന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ബുദ്ധിയുണ്ട് എന്നതിലേക്ക് തെളിവാണ്. അതിന് വിപരീതം ജീവിക്കുന്ന വിഭാഗം എത്രമാത്രം ബുദ്ധിയുള്ളവരാണ് എന്നത് അവരുടെ ചിന്തയിലൂടെ, കണ്ടുപിടുത്തത്തിലൂടെ, ഭൗതിക പുരോഗതിയിലൂടെ പ്രകടമായി കാണുന്നുണ്ടെങ്കിലും ഖുർആനിന്റെ ഭാഷയിലും ഇസ്ലാമിന്റെ ശൈലിയിലും അള്ളാഹുവിന്റെ റസൂല് ലോകത്തിന് പഠിപ്പിച്ച ആ തത്വമനുസരിച്ചും അവര് ബുദ്ധിയില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള വിഭാഗമായി മാറാൻ വേണ്ടിയാണ് നാം ഇവിടെ സമ്മേളിക്കുന്നതും സംഘടിക്കുന്നതും. അത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ വിജയം. അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. പക്ഷേ നാവുകൊണ്ട് പറയാൻ എളുപ്പമുണ്ടെങ്കിലും പ്രവർത്തനത്തിൽ കുറിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് അത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം മനസ്സിലാക്കിക്കൊടുക്കാൻ വേണ്ടി ഒരഭിപ്രായത്തിൽ ലക്ഷത്തോളം പേർ നബിമാർ, ദൂതന്മാര്, ശുദ്ധജീവികൾ, ശുദ്ധാത്മാക്കൾ ഭൂമിയിൽ വ്യാപകമായിരുന്നു. യഥാർത്ഥത്തിൽ പ്രവർത്തനം കുറിക്കുക എന്നത് പ്രയാസമായതുകൊണ്ട് തന്നെയാണ് എന്നത് ബുദ്ധിയിലേക്ക് ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ, എത്തേണ്ടടുത്ത് എത്താൻ മനുഷ്യന് പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല. അതിന് ധാരാളം തടസ്സങ്ങൾ അവന്റെ മുമ്പിൽ. അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ, അഥവാ ദുനിയാവിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ, നിന്യതയുടെ ലോകം, ദുനിയാവ് എന്ന വേർഡിൽ നിന്നിട്ടാണ് ദുനിയാവെന്ന് നാം പറയാറുള്ളത്. ധന എന്ന വാക്കിന്റെ അർത്ഥം അറബി ഭാഷയിൽ താഴ്ന്നു എന്നാണ്. അല എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നാണ്. അല സമ എന്ന് പറഞ്ഞാൽ പൊങ്ങി ഉയർന്നു എന്നാണ്. അതുകൊണ്ട് സമ എന്ന് മീതെ നിൽക്കുന്ന ആകാശത്തെന്ന് പറയുന്നു, ദുനിയാവ് എന്ന് താഴെ നിൽക്കുന്ന ഭൂമിക്ക് പറയുന്നു. ഈ ഭൂമിയിൽ ജീവിക്കാൻ ആര് ആഗ്രഹിക്കുന്നുവോ അവൻ താഴ്ന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിസരത്തിൽ, അവന്റെ സിംഹാസനത്തിന്റെ പരിസരത്തിൽ കെട്ടിവിട്ടതായ പൂന്തോപ്പുകളിലും രമ്യഹർമ്മ്യങ്ങളിലും കൊട്ടാരങ്ങളിലും സഞ്ചരിച്ച് അവിടെ സുഖലോലുപനായിട്ട് പറന്ന് അവിടെ ഉല്ലസിച്ച് ആഹ്ലാദിച്ച് ആശ്വസിച്ച് സമാധാനിച്ച് സന്തോഷിച്ച് അഭിമാനിച്ച് ജീവിക്കാൻ ആർക്ക് ആഗ്രഹമുണ്ടോ അവനാണ് ഉയർന്നവൻ, ഉയർന്നു ചിന്തിക്കുന്നവൻ. അതുകൊണ്ട് തന്നെയാണ് നാം പലപ്പോഴും പറയാറുണ്ട്, ഈ ദുനിയാവ് ജനിയിലേക്ക്, ധനാഅത്തിലേക്ക്, താഴ്മയിലേക്ക്, അല്ലെങ്കിൽ തകർച്ചയിലേക്ക്, നിന്യതയിലേക്ക് സൂചന നൽകുന്ന ഭൂമിയും നാടും ആണ് എന്നത്. ഇവിടെ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ നിന്യതയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന വേളയിൽ അവന് ഉയരണമെന്ന് പൂതിയുണ്ടെങ്കിലും അവനൊരു പക്ഷേ അതിലുള്ളതായ വീഴ്ചകളുടെ ആ അന്തരീക്ഷം, ആ വായു തട്ടാതിരിക്കുകയില്ല. അതിൽ നിന്നിട്ട് ശുദ്ധിയാവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധ ഫുർഖാനുൽ അലീമിനെ ഇതിന്റെ പിന്നിൽ അണിനിരക്കാൻ വേണ്ടി മനുഷ്യരാശിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ചിട്ടുള്ളത്. ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിഭാഗത്തെ ദുനിയാവിന്റെ ഉടമകളായി, താഴ്ന്ന ജീവികളായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വകുപ്പുണ്ട്. അവരാണ് പിശാചുകളെന്ന് പറയുന്നത്. ഈ പിശാചുകളുടെ സ്ഥലം എവിടെയാണെന്ന് നാം പിശാചുകൾ എന്നും ജിന്നുകൾ എന്നും വിഷയം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് അവർ താമസിക്കുക? ജിന്നുകളിൽ നിന്നിട്ട് നിന്യരായ പിശാചുകളുടെ താമസ സ്ഥലങ്ങൾ എന്താ, എവിടെയാണ്? ദുനിയാവിൽ മനുഷ്യന്മാരുടെ ദൃഷ്ടിയിൽ വരേക്കും അവർ നീചമായി കാണാറുള്ളതായ കക്കൂസുകളിലും കാശങ്ങളും അതുപോലെ മലിന വസ്തുക്കളും, അതുപോലെ തന്നെ നാം ഇവിടെ വലിച്ചെറിയാറുള്ളതായ വേസ്റ്റായ സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതായ ആ കലരി ആണ് പിശാചികൾ കൂടുകെട്ടി താമസിക്കുക എന്നത് നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം ലോകത്തിന് പഠിപ്പിച്ചതാണ്. അപ്പോൾ അവൻ ഇഷ്ടപ്പെടുന്നതായ ചുറ്റുപാട് സാഹചര്യം അതായതുകൊണ്ട് ആര് ഈ ഭൗതിക ജീവിതം മാത്രം ജീവിതമാണ് എന്ന് മനസ്സിലാക്കിയും കൊണ്ട് ഉയരാൻ ആഗ്രഹിക്കാതെ ആരൊരുത്തൻ ആ ഭൗതിക ജീവിതത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവൻ മലിനമായ ചുറ്റുപാടിലും അന്തരീക്ഷത്തിലും ജീവിക്കുന്നവനാകുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, മര്യാദയുള്ള മനുഷ്യത്വമുള്ള മനുഷ്യന്മാർ പരിഗണിക്കുന്ന ആൾക്കാർ ആരാണ്? അവർ എപ്പോഴും നല്ല ശുദ്ധ വായുവിലും ശുദ്ധ അന്തരീക്ഷത്തിലും ശുദ്ധ ആത്മാക്കളുടെ കൂടെയും ജീവിക്കുന്നവരായിരിക്കും. അതേസമയത്ത് നമ്മുടെ ദൃഷ്ടിയിൽ തന്നെ നാം വളരെ താഴ്ന്നവരായി കാണുന്ന വിഭാഗം, അത് പല ഇനത്തിലും പല രൂപത്തിലും ആണ്. പലരുടെയും ചിന്താഗതി അനുസരിച്ചിട്ടാണ് വീഴ്ചയുള്ളവരെ അല്ലെങ്കിൽ വീഴ്ചയുടെ മേഖലയായിട്ട് പലരും കാണാറുള്ളത്. അതേസമയത്ത് ഈ വീഴ്ചയുടെ മേഖലകളെ നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പിശാചി കൂടുകെട്ടി താമസിക്കുന്നതായ ആ മേഖലകളാണ് കള്ള് ഷാപ്പുകൾ, സിനിമ ടാക്കീസുകൾ, വിനോദാഭാസങ്ങളുടെ മേഖലകൾ, അതുപോലെ തന്നെ നൈറ്റ് ക്ലബ്ബുകൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള മനുഷ്യന്മാർ തന്നെ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അവിടെ എന്റെ കുട്ടി പോയില്ലെങ്കിൽ തിരക്കേടില്ലായിരുന്നു, അവിടെ എന്റെ കുടുംബക്കാരൻ എത്തിയില്ലെങ്കിൽ തിരക്കേടില്ലായിരുന്നു, അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടിട്ടാണ് എന്റെ കസ്റ്റഡിയിൽ ജീവിക്കുന്നവർ ജീവിക്കേണ്ടത് എന്നത് കള്ളുചാപ്പിൽ തന്നെ ജീവിതം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ ആഗ്രഹിക്കാറുള്ളതാണ്. ഏത് അങ്ങനെയുള്ളതായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവർക്ക് വരെ പൂതിയുണ്ടാവൽ എന്താണ്? നമ്മളിവിടെ പലപ്പോഴും കേൾക്കാറുള്ളത് പോലെ സ്വന്തം പുക വലിക്കുന്നുണ്ടെങ്കിലും കുട്ടി പുക വലിച്ചാൽ എതിർക്കാറുണ്ട് വാപ്പാമാർ, അല്ലെ? സ്വന്തം പുക വലിക്കുന്നവർ തന്നെ അവരുടെ മക്കൾ പുക വലിക്കാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹം. അപ്പോൾ മലിനപ്പെട്ട സ്ഥലം, മലിനമുള്ള സ്ഥലം, നീചമുള്ള സ്ഥലത്തെയെല്ലാം നീചമായി ജീവിക്കുന്നവർ തന്നെ അവരിഷ്ടപ്പെടാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാടി വിളിക്കുന്നത് അവിടെ നിന്നെല്ലാം ഉയരാൻ വേണ്ടിയാണ്, പൊങ്ങാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കുന്നത് ദുനിയാവാണ്, ഈ ദുനിയാവിലുള്ളതായ അന്തരീക്ഷം വളരെ നീചമാണ്, അവിടെ നിന്ന് രക്ഷപ്രാപിക്കാൻ ഏറ്റവും നല്ലതും ഏറ്റവും ഉത്തമവും എന്താണ്? അത് ഖുർആനിന്റെ പിന്നിൽ അണിനിറക്കലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചു. അങ്ങനെ അതിനുവേണ്ടി ധാരാളം നമ്മുടെ ആത്മാവിനെ വളർത്താൻ വേണ്ടിയുള്ളതായ നൂറുകണക്കിൽ ആയത്തുകൾ ഖുർആനിലൂടെ നമുക്ക് ഇറക്കിയതിന്റെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അതോടനുബന്ധിച്ചിട്ട് ഇതിന്റെ വിശദാംശം നൽകാൻ വേണ്ടി നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് അയച്ചു തരികയും ചെയ്തു. കുറ്റങ്ങൾ എപ്പോഴെപ്പോഴെല്ലാം അവരിൽ നിന്നിട്ട് കാണുന്നുണ്ടോ അവിടെ നിന്നെല്ലാം അവരിൽ നിന്നിട്ട് നിങ്ങൾ ഈ ചെയ്യുന്നത് പാപമാണ്, കുറ്റമാണ്, ഇതിൽ നിന്നിട്ട് നിങ്ങൾ രക്ഷ പ്രാപിക്കേണ്ടതുണ്ട് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഉണർത്തി കൊടുത്തുകൊണ്ടേ ഇരുന്നു. എന്നാൽ നാം ഓതിവെച്ചതായ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? നാം ഇന്ന് ഖുർആൻ ക്ലാസ്സിൽ അഥവാ തജ്‌വീദ് നാം ഇവിടെ നടത്താറുള്ള ക്ലാസ്സിൽ ഓതിയതായ ആയത്ത് എന്റെ ശ്രദ്ധയെ വളരെ ക്ഷണിച്ച ആയത്തായതുകൊണ്ട് അതിന്റെ അർത്ഥം തന്നെ നമ്മുടെ ഈ ചർച്ച ചെയ്തിരുന്ന വിഷയത്തിന് നമുക്ക് മുതൽക്കൂട്ടായി ഉപയോഗിക്കാം. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, യേ സത്യവിശ്വാസികളെ, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങേണ്ടതുണ്ട്. ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുന്റെ മുമ്പിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ അവനോട് പാശ്ചാത്തപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ പ്രീതികരഗതമാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വാള് കേട്ടാൽ പോരാ, പ്രസംഗം കേട്ടാൽ പോരാ, പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഞാനിതാ ആത്മാർത്ഥമായി മടങ്ങി എന്നത് പ്രവർത്തനത്തിലൂടെ നിങ്ങൾ കുറിക്കേണ്ടതുണ്ട്. അതാണ് തൗബത്തൻ നസൂഹ, ക്ലിയറായ തൗബ, നിഷ്കളങ്കതയോടുകൂടിയുള്ള തൗബ. ഏത് നിലക്കും അതിന് എന്തുണ്ടാവാൻ പാടുള്ളതല്ല, കറയുണ്ടാവാൻ പാടില്ല, കറയില്ലാത്ത കറച്ചതായ തൗബ, അങ്ങനെയുള്ള തൗബ എന്റെ അടിമകളെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അസാറബ്ബുക്കും അയ്യുക്കഫിറ അൻകും സയ്യിആത്തിക്കും, അങ്ങനെ നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വാവും പ്രസംഗം കേൾക്കുന്ന വേളയിലോ അല്ലെങ്കിൽ വല്ല പ്രബോധന രംഗത്തോ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പരിവർത്തനം വേണമെന്ന് തോന്നിയേക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും അല്ലാഹുവിലേക്ക് നിങ്ങൾ കടക്കാൻ സാധിക്കുന്നതല്ല. ഒരു പക്ഷേ ഏതെങ്കിലും നബിയുടെയോ സഹാബിയുടെയോ ഇസ്ലാമിന് വേണ്ടി പ്രബോധനം ചെയ്തിട്ട് കരള് മുറിച്ചു കൊടുത്ത മഹാത്മാക്കളുടെയോ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്നിട്ട് വെള്ളം ഒഴിച്ചേക്കാൻ വെള്ളം ഇറങ്ങിയേക്കാൻ സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തിയവരായി മാറുന്നതല്ല, അള്ളാഹു ഉദ്ദേശിക്കുന്നതായ പാതയിലേക്ക് നിങ്ങൾ കാൽ വെച്ചവരായി മാറുന്നതല്ല. അതിനുള്ള യഥാർത്ഥ മാർഗം എന്താണ്? നിങ്ങൾ ആ ആഗ്രഹങ്ങളെയെല്ലാം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്ക് രംഗത്തിറങ്ങുക. രംഗത്തിറങ്ങിയവരാവേണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഈ കേൾക്കുന്നതായ ക്ലാസിന്റെ റിസൾട്ട്, നിങ്ങൾ ഈ കേൾക്കുന്നതായ അതുകൊണ്ടുള്ളതായ എഫക്ട്, അതുകൊണ്ടുള്ളതായ പരിവർത്തനം, അത് നിങ്ങൾ തൗബയിലൂടെ മാത്രമേ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നീട്ടിവെക്കരുത് എന്റെ അടിമകളെ. നിങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തതായ 50 വർഷമോ 40 വർഷമോ 30 വർഷമോ 20 വർഷമോ എത്ര വർഷമാണ് നിങ്ങൾ ജീവിച്ചിട്ടുള്ളത്, ആ വർഷങ്ങളിലൂടെ നിങ്ങൾ കാട്ടിക്കൂട്ടിയതായ ധിക്കാരം, അനാചാരം, അനിസ്ലാമികത്വം, പരാക്രമം, എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നിട്ടെല്ലാം നിങ്ങൾക്ക് ഞാൻ രക്ഷ തരാൻ തയ്യാറാണ്. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്, ആത്മാർത്ഥമായി പാശ്ചാത്തപിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. തൂബു ഇലല്ലാഹി, നിങ്ങൾ അള്ളാഹുവിലേക്ക് പാശ്ചാത്തപിക്കുക. യാ അയ്യുഹല്ലദീന ആമനു, സുഹൃത്തുക്കളെ, അള്ളാഹു വിളിക്കുന്നത് സത്യവിശ്വാസികളെയാണ്. മുഅ്മിനീങ്ങൾ എന്ന ആ ഓമന പേര്, ആ അഡ്രസ് നമുക്ക് നൽകിയിട്ടാണ് വിളിക്കുന്നത്. നിങ്ങൾ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട്, നിങ്ങൾ മുഅ്മിനീങ്ങൾ ആയതുകൊണ്ട്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തതുകൊണ്ട്, നിങ്ങൾ വാല് കേട്ടതുകൊണ്ട്, നിങ്ങൾ പുസ്തകം വായിച്ചതുകൊണ്ട്, നിങ്ങൾ ഖുർആൻ പരിഭാഷ വായിച്ചതുകൊണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഉദ്ദേശിക്കുന്നതായ തത്വത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിയവരാകുന്നതല്ല. എന്താ എന്ത് ചെയ്യുന്നത് വരേക്കും, ഏത് പ്രവർത്തനം നിങ്ങൾ അംഗീകരിക്കുന്നത് വരേക്കും, ഞാൻ ഈ പറയുന്ന നിബന്ധന, അള്ളാഹു പറയുകയാണ് ഈ സൂറത്തിൽ, ഞാൻ ഈ പറയുന്ന നിബന്ധന നിങ്ങൾ ഏറ്റെടുക്കുന്നത് വരേക്കും. അതെന്താണ്? നിങ്ങൾ മുറിച്ച് അള്ളാന്റെ മാർഗമേ എനിക്ക് വേണ്ടതുള്ളൂ, വേറെ മാർഗങ്ങളൊന്നും വേണ്ട, രണ്ട് തോണിയിൽ കാലില്ല, ഒരു തോണി മാത്രമാണ് ഞാൻ അംഗീകരിച്ചിട്ടുള്ളത്, അള്ളാഹുന്റെ പാത മതി എന്നത് നിങ്ങൾ തീരുമാനിക്കണം പ്രവർത്തനത്തിലൂടെ. എന്നാൽ എന്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് അംഗീകരിച്ച് തയ്യാറാക്കി സ്വീകരിച്ച് റിക്കാർഡാക്കി ഞാൻ തരാൻ തയ്യാറാണ്. ഒന്നാം പട്ടത് എന്താണ്? അസാ റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ്. അസയെക്കുറിച്ച് നാം എന്ത് പറഞ്ഞു? ഖുർആനിൽ തഹ്തീഖിനാണെന്ന് പറഞ്ഞു അല്ലെ? അസ അള്ളാഹു ഖുർആനിൽ ആയേക്കാം എന്ന് പറയുന്ന വേർഡുണ്ടല്ലോ, അത് അള്ളാഹ് ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ആകും എന്നാണ്. ആയേക്കാമെന്ന് അടിമകൾ പറയലാണ്. ഒരു പക്ഷെ ഞാൻ വന്നേക്കാം, ഒരു പക്ഷെ ഞാൻ ചെയ്തേക്കാം എന്ന് നാം പറയാറുള്ള വേർഡുണ്ടല്ലോ, ഈ വേർഡ് അള്ളാഹ് ഖുർആൻ ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കടത്തിയേക്കാം, നിങ്ങൾക്ക് ഞാൻ മാഫി ചെയ്തു തന്നേക്കാം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മാഫി ചെയ്തു തരുക തന്നെ ചെയ്യും എന്നാണ് ഖുർആനിന്റെ ഭാഷ. ഖുർആനിൽ അസയ്ക്കുള്ള അർത്ഥമല്ല, അറബി ഭാഷയിൽ അസ എന്ന വേർഡിനുള്ള അർത്ഥം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇസ്ലാമിന്റെ ഖുർആനിന്റെ വ്യാഖ്യാതാക്കന്മാരായ മഹാത്മാക്കളും പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അള്ളാഹു പറയുന്നു, എന്റെ അടിമകളെ, എന്റെ മുഅ്മിനീങ്ങളെ എന്ന ആ ഓമന പേര് കൊണ്ട് വിളിച്ചിട്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക. തൗബത്തൻ നസൂഹ, ആത്മാർത്ഥതയുള്ള ക്ലിയറായ നിഷ്കളങ്കതയുള്ള തൗബ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ, എപ്പോഴെങ്കിലും ചാൻസ് നഷ്ടപ്പെട്ടാൽ, ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റിയില്ലെങ്കിൽ റൂട്ട് മാറ്റിക്കളയാം എന്ന യക്ഷച്ചക്കോടുകൂടെയല്ല ഇനി ഞാൻ തീരുമാനിച്ചിട്ട് അള്ളാഹുവിന്റെ റൂട്ട് അംഗീകരിക്കാൻ വേണ്ടിയാണ്. ക്ലാസ്സിൽ കേൾക്കാറുള്ളത് പോലെ അഞ്ചൊക്കെ നമസ്കാരം ഒഴിവാക്കിയിട്ട് കാഫറാകുന്ന പദ്ധതി എന്നിൽ നിന്നിട്ടേ ഉടലെടുക്കുന്നതല്ല, ഉണ്ടാകുന്നതല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വളരെ പച്ച അറബിയിൽ പറഞ്ഞതാണ് എന്ത്? അഖീമുസ്സലാത്ത വലാ തകൂനു മിനൽ മുശ്രിക്കീൻ. അഖീമുസ്സലാത്ത, നിങ്ങൾ അഞ്ചൊക്ക നമസ്കാരത്തെ കൃത്യമായി നിലനിർത്തുക, നിങ്ങൾ മുശ്രിക്കീങ്ങളായി പോകരുത്. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ ഉസ്കരിച്ചില്ലെങ്കിൽ ആരാണ്? മുശ്രിക്കീങ്ങളാണ്. അതിന് വിശദീകരണം സത്യമുണ്ട് ആവശ്യമില്ല, വേറൊരു നിഘണ്ടു എടുത്തിട്ട് പരിശോധിച്ചു നോക്കേണ്ട ആവശ്യമില്ല. അസീമുസ്സലാത്ത നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തുക എന്റെ അടിമകളെ. നിങ്ങൾ മുശ്രിക്കീങ്ങളിൽ പെട്ടുപോകരുത്. ഇതെല്ലാം കേട്ടതായ ഈ പ്രസംഗങ്ങളെ, ഈ പ്രബോധനങ്ങളെ, ഈ ഉപദേശങ്ങളെ ഇതാ ഞാൻ പാശ്ചാത്തപ്പിച്ച ശേഷം എന്റെ ജീവിതത്തിൽ പിച്ചാക്കാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ് എന്നത് സത്യപ്രജ്ഞ ചെയ്യലാണ്. നിഷ്കളങ്കതയുള്ള തൗബ എന്ന വാക്കിന്റെ അർത്ഥം. അല്ലാഹു പറയുന്നു, നിങ്ങൾ ആ നിലക്കാണ് എന്നിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തതായ എന്ത് അനാചാരമാവട്ടെ, എന്ത് ധിക്കാരമാവട്ടെ, എന്ത് തോന്നിവാസമാവട്ടെ, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരിക തന്നെ ചെയ്യും. നിങ്ങളുടെ പാപങ്ങളെയെല്ലാം ഞാൻ പുറത്തു തരുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നിബന്ധനയുണ്ട്. നിങ്ങൾ ചെയ്തതായ ആ പാശ്ചാത്താപത്തിൽ നിഷ്കളങ്കത പാലിക്കേണ്ടതാണ്. ചെക്ക് ചെക്ക് പാടുള്ളതല്ല. കൊടുത്ത കാശ് നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ എന്തിനു കൊടുത്ത കാശ്? ഇതൊക്കെ കൊടുത്ത കാശ്. അത് നഷ്ടപ്പെടുന്നുവെന്ന് കണ്ടാൽ പിന്നെ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. ആ പരിപാടി അള്ളാഹുക്ക് നടക്കൂല. അള്ളാഹുക്ക് നടക്കൂല ഈ പരിപാടി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുസജ്ജൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ, ടേപ്പരിക്കാട് അല്ലേ. ഞാനീ പറയുന്നതല്ലാതെ ഒന്നും അവിടെ സ്ഥാപിക്കപ്പെടുകയില്ല. എന്നിൽ നിന്നിട്ട് വരുന്ന ശബ്ദമാണ് അവിടെ റിക്കാർഡാക്കപ്പെടുക എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇന്ന റുസുലനാ ലദൈഹിം യത്തുബൂൻ. നമ്മുടെ മുർസലീങ്ങൾ, നമ്മുടെ മുർസലീങ്ങൾ. ആരുടെ മുർസലീങ്ങൾ? അല്ലാഹുവിന്റെ മുർസലീങ്ങൾ. അല്ലാഹുവിന്റെ പ്രതിനിധികളാകുന്ന സിയടിമാര് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഫിറ്റാക്കിയതായ ടൈപ്പ് റെക്കോർഡ് ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും കൃത്യമായി അവർ നിങ്ങളുടെ ചലനങ്ങളെയെല്ലാം, നിങ്ങൾ ഊഹിക്കുന്നതിനെയെല്ലാം, നിങ്ങൾ തീരുമാനിക്കുന്നതിനെയെല്ലാം, നിങ്ങൾ ഉച്ചരിക്കുന്നതിനെയെല്ലാം അവർ റെക്കോർഡാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് രക്ഷയില്ല. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾ എന്നിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച തീരുമാനത്തിൽ നിഷ്കളങ്കരാണോ അല്ലേ, പൊള്ളം പറഞ്ഞവരെ പൊള്ളു പറഞ്ഞവരാണോ, കള്ളം പറഞ്ഞവരാണോ, തട്ടിപ്പിലോടുകൂടി കൃത്രിമം ഉദ്ദേശിച്ചിട്ട് ചെയ്തവരാണോ, ഇതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ക്ലിയർ ആയിട്ട് അള്ളാഹുവിനെ അറിയും. മലക്കുകൾ അയച്ചാലും അറിയും, അയച്ചില്ലെങ്കിലും അറിയും. അള്ളാഹുവിന്റെ അവരുടെ ആവശ്യമില്ല. നമ്മുടെ മുമ്പിൽ പരലോകത്തിലെ റിക്കാർഡാക്കി തരാൻ വേണ്ടിയാണ്, സാക്ഷികളെ അവിടെ ഹാജരാക്കാൻ വേണ്ടിയാണ് മലക്കുകളെ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത് എന്നും നാം പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞതാണ്, റസൂൽ പറഞ്ഞതാണ്. അപ്പോൾ നാം പറഞ്ഞു വരുന്ന എന്താണ്? പാശ്ചാത്താപത്തിലേക്ക് അള്ളാഹു നമ്മെ മാടി വിളിക്കുന്നു. മാടി വിളിച്ചപ്പോൾ നമുക്ക് തന്ന അഡ്രസ് മോമിനീങ്ങളെ എന്നാണ്, കാഫിറീങ്ങളെ എന്നല്ല, ഫാസിഖീങ്ങളെ എന്നല്ല, മുനാഫിഖീങ്ങളെ എന്നല്ല, പാപികളെ എന്നല്ല, പിന്നെയോ മോമിനീങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത്. മോമിനീങ്ങളെ, വാദം കേൾക്കുന്നവരെ, പ്രസംഗം കേൾക്കുന്നവരെ, മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നവരെ, നിങ്ങൾ എന്നോട് എന്റെ മുമ്പിൽ നിങ്ങൾ പാശ്ചാത്തപ്പിച്ചുകൊണ്ട് എന്നിലേക്ക് നിങ്ങൾ വരാൻ തീരുമാനിച്ച റൂട്ട് മാറുകയില്ല എന്ന് തീർത്ത് സമ്മതിച്ച് സത്യപ്രജ്ഞ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? അതാ റബ്ബുക്കും അയ്യുക്കത്തിറ അങ്കും സയ്യാത്തിക്കും, നിങ്ങളുടെ ദോഷങ്ങളെ, പാപങ്ങളെ, നിങ്ങൾ ചെയ്തതായ തോന്നിവാസങ്ങളെ, കൂണ്ടാട്ടങ്ങളെ എല്ലാം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് എന്ന് മാത്രമല്ല, വൈദുഹിലക്കും ജന്നാത്തിൻ തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, താഴ്വരയിലൂടെ നദികൾ കള്ളിന്റെയും പാലിന്റെയും വെള്ളത്തിന്റെയും തേനിന്റെയും നെഹ്റുകളും നദികളും ഒലിക്കുന്നതായ സ്വർഗമുണ്ടല്ലോ, പൂന്തോപ്പുണ്ടല്ലോ. ആ പൂന്തോപ്പുള്ളതായ രമ്യഹരണ്യങ്ങളിലേക്ക്, കൊട്ടാരങ്ങളിലേക്ക്, പാലസുകളിലേക്ക്, വില്ലകളിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നതാണ്. അവിടെ നിങ്ങളെ, നിങ്ങളുടെ പാർപ്പിടമാക്കി നിങ്ങളെ മാറ്റുന്നതാണ്. എന്നേക്കും കാലകാലം നിങ്ങൾക്ക് താമസിക്കാനുള്ളതായ വീടായിട്ട് നിങ്ങളുടെ പേരിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത് തരുന്നതും ആണ്. നിങ്ങൾ മടങ്ങിയാൽ മതി. നിങ്ങൾ മടങ്ങുമെന്ന് പറയുന്നതിൽ ആ ആത്മാർത്ഥത നിങ്ങളിൽ ഉണ്ടായാൽ മതി. അത് നിങ്ങളുടെ ചുമതലയാണ്. തരേണ്ട ചുമതല എന്റേതാണ് എന്ന് അല്ലാഹു ഏറ്റെടുത്തതും ആണ്. ഏത് ദിവസത്തിലാണ് നിങ്ങളെ ഞാൻ എന്റെ വീട്ടിൽ താമസിപ്പിക്കുക? സുഹൃത്തുക്കളെ, അല്ലാഹുവാണ് പറയുന്നത്. ഭൗതിക ജീവിതത്തിൽ നാം ഈ ഇഹലോകത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു രാജാവ് പോകട്ടെ, ഒരു നാടൻ നേതാവ്,
ഒരു പാർലമെന്റ് മെമ്പർ, ഒരു അസംബ്ലി മെമ്പർ അവിടെ ഡൽഹിയിലേക്ക് പാർലമെന്റ് ഹൗസ് കാണാൻ പോകുന്ന വേളയിൽ അസംബ്ലി മെമ്പർ വിളിച്ചിട്ട് നമുക്കൊരു റൂം തന്നു, അവിടെ നമുക്ക് മരണം വരെ പറയാനുണ്ടാവും. ഞാൻ ഇത്ര 1986 ഞാൻ ഡൽഹിയിലേക്ക് പോയപ്പോൾ ഇന്ന് ഇന്ന് അസംബ്ലി മെമ്പർ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ അവിടെ പാർലമെന്റ് ഹൗസിന്റെ പരിസരത്തിൽ എനിക്ക് താമസിക്കാൻ റൂം തന്നു എന്ന് പറഞ്ഞ് പാടി നടക്കൂലേ നമ്മൾ? എന്താണ് ഇപ്പൊ ഒരു പറയേണ്ട കാര്യമാണോ? അല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ചെറിയ കാര്യം. ഈ മക്കാത്തി സുബത്തിൻ മലീക്കിൻ മുക്കത്തതിറ സർവശക്തനായ സിംഹാസനത്തിന്റെ ഉടമയായ പ്രപഞ്ചനാഥനായ സഹാറായ ജബ്ബാറായ റബ്ബുൽ ഇസ്സത്തിന്റെ സിംഹാസനത്തിന്റെ പരിസരത്തിലാണ് കൂട്ടരേ നിങ്ങളെ ഞാൻ താമസിപ്പിക്കുക എന്നല്ല പറയുന്നു. ആ താമസം കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ നേട്ടമാണ് സുഹൃത്തുക്കളെ, ചിന്തിക്കാറില്ല നാം. ഗൗരവത്തോടു കൂടി ആ ഫൗർ, ആ പ്രത്യേകത നാം ഉൾക്കൊള്ളാറില്ല. അതുകൊണ്ട് ആ റൂട്ടിലേക്ക്, ആ വീടിലേക്ക് പറന്നു ചെല്ലാനുള്ളതായ മാർഗങ്ങൾ കൈക്കൊള്ളുമ്പോൾ നമുക്കതിൽ രസം തോന്നാറില്ല, രുചി തോന്നാറില്ല, ആസ്വാദനം തോന്നാറില്ല. നമസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ്സിൽ വരാൻ വേണ്ടി ഒരുങ്ങുമ്പോഴോ ഇവിടെയൊന്നും നമുക്ക് എന്തില്ല, മറ്റു ഈ നൈമിഷിക ജീവിതമാകുന്ന ഭൗതിക ജീവിതമാകുന്ന വിസയ്ക്ക് വേണ്ടി പാടുപെടുമ്പോൾ, ബിസിനസ്സിന് വേണ്ടി പാടുപെടുമ്പോൾ, ഡോളറിന്റെ പിന്നിൽ പാടുപെടുമ്പോൾ, ദുനിയാവിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ ഉണ്ടാവാറുള്ള ആത്മാർത്ഥതയോ ആസ്വാദനമോ അധ്വാനമോ വിഷമത സഹിക്കാനുള്ളതായ ആവേശമോ ഉണ്ടാവാറില്ല. എന്തുകൊണ്ട്? അറിയാത്തത് കൊണ്ട് തന്നെയാണ്, ഉൾക്കൊള്ളാത്തത് കൊണ്ട് തന്നെയാണ്. എന്താണ് സ്വർഗമെന്നതും എന്താണ് ആ ഭാഗ്യമെന്നതും ഭാഗ്യമെന്നതും അത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ശൈലിയിലൂടെ നമ്മളോട് അള്ളാഹു പറയുന്നത്, നിങ്ങൾ എന്നിലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ അടിമകളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും ഞാൻ പുറത്തു തരുന്നതാണ്. വാപ്പാന്റെ മുമ്പിൽ, ഉമ്മയുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തത് കാരണത്താൽ, ഭർത്താവിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു തെറ്റ് ഭാര്യ ചെയ്തത് കാരണത്താൽ, അവരുടെ ഇടയിൽ വിഷമമുണ്ടായിക്കഴിഞ്ഞാൽ, അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടായിക്കഴിഞ്ഞാൽ, അത് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അയൽവാസികളുടെ, നാട്ടുമൂപ്പന്മാരുടെ, മൗലവിമാരുടെ സഹായം ഏൽക്കേണ്ടി വരുന്നു. എന്തിനാണ് മകനെ വാപ്പാന്റെ അടുക്കിലേക്ക് മടക്കാൻ? എന്നിട്ട് ഇരിക്കണോ അവിടെ? എന്നിട്ട് വാപ്പാനോട് പറയണോ? എന്ത് പറയണം? വാപ്പാ ഞാൻ ഇനി അങ്ങനെയുള്ള തെറ്റ് ചെയ്യൂല, എന്നെ വീട്ടിലേക്ക് മടക്കണം. പാശ്ചാത്തപ്പിക്കുകയാണ് വാപ്പയോട്. ഭാര്യയോ, ആ ഞാനിനി ആ തെറ്റ് ചെയ്യുകയില്ല, തെറ്റ് വന്നു പോയതാണ്, എന്റെ ഭർത്താവ് മാപ്പ് ചെയ്യണം. അതിന് മധ്യസ്ഥരെ നാം നിയമിക്കാറുണ്ട്. എന്താണ് മനുഷ്യൻ തമ്മിൽ ചെയ്തു പോകുന്നതായ ഏതാനും ചില തെറ്റുകൾ നിന്നിട്ട്, അതിൽ നിന്നിട്ട് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ തന്നെ പലപ്പോഴും പാടുപെടുന്നു, കത്തുകൾ ചെയ്യും, എഴുതുന്നു, ഫോണുകൾ ചെയ്യുന്നു, അതുപോലെ തന്നെ ഡോളറുകളും റിയാലുകളും ചെലവാക്കുന്നു, യാത്രകൾ നടത്തുന്നു. എന്തിനാണ്? മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ ചെയ്തു പോയതായ തെറ്റുകൾ എന്നിട്ട് രക്ഷപ്രാപിക്കാൻ വേണ്ടിയിട്ട്. അതേസമയത്ത് ശിക്ഷാവായ റബ്ബുൽ ഇസ്സത്ത് ശിക്ഷികളെ അടിമകളാക്കി ശിക്ഷിച്ചു. അടിമകൾ, അടിമ വേറെ ചെയ്യുന്നവരിൽ നിന്നിട്ട് ഒരു തെറ്റും ചെയ്യാൻ പാടുള്ളതല്ല, വന്നു പോകാൻ പാടുള്ളതല്ല, അടിമയായി ജീവിക്കേണ്ടതാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഫിറാവുന്റെ മുമ്പിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ, അല്ലെങ്കിൽ അവനെ സമുദ്രത്തിലേക്ക് എളിച്ചെറിയുന്നതിന് മുമ്പായിട്ട് അയച്ചുകൊടുത്തു അള്ളാഹന്റെ ദൂതനെ എന്നാണ്. എന്നിട്ട് അവനോട് ചോദിച്ച് മനുഷ്യ രൂപത്തിൽ വന്നിട്ട് ചോദിക്കപ്പെടുകയാണ്. ഇസ്രായേലി കഥയാണ്. എന്താണ് ചോദ്യം? അല്ലയോ മനുഷ്യ, നിന്റെ മുമ്പിൽ നീ ഒരടിമയുണ്ട്, ആ അടിമ നീ അവനോട് കൽപ്പിച്ചതായ കൽപ്പന അനുസരിക്കുന്നില്ല. നീ പല ഓർഡറുകളും നൽകി, യാതൊരു നിലക്കും അവൻ നീ കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കാതെ നിന്റെ കൽപ്പനയ്ക്ക് വിപരീതമായിട്ട് ജീവിക്കുന്ന നീ കാശ് കൊടുത്ത് വാങ്ങിയ ഒരു അടിമയെ നീ എന്ത് കാട്ടുമെന്ന് ചോദിച്ചപ്പോൾ എടുത്ത വള്ളം ഉണ്ടാവും, പറഞ്ഞു അവനെ ഞാൻ വെള്ളത്തിൽ മുക്കിക്കൊല്ലുമെന്ന്. അതും കേട്ട് മലക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. മനുഷ്യകോലത്തിൽ വന്നതാണ് മലക്കെന്നാണ്. അള്ളാഹുന്റെ ഓർഡർ വന്നു, പിന്നെ എന്താണ്? അവനെ മുക്കിക്കൊല്ലാൻ, അവൻ അള്ളാഹു മുക്കിക്കൊന്നു. അവന്റെ വിധിയാണ്. ആരുടെ വിധി? ഫിറഔന്റെ വിധിയാണ്. അള്ളാഹുവിന്റെ അടിമയായ ഫിറഔൻ അടിമയാണെന്ന്, അടിമ വേല ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരെ കൊണ്ട് അവനെ അവന്റെ അടിമകളാക്കി മാറ്റാൻ പരിശ്രമിച്ചതായ വെഡ്ഡിയാണല്ലോ അവൻ. അപ്പോൾ നാം അള്ളാഹുവിന്റെ അടിമകളാണെന്ന് വിശ്വസിക്കുന്ന നാം നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇവിടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ അടിമവേല ചെയ്യാതെ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ തലകുനിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ വിധി വിലക്കുകളെ കൽപ്പനകളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താതെ ജീവിക്കുമ്പോൾ അള്ളാഹുവിനുള്ളതായ കോപം ശാപം അള്ളാഹുവിനുള്ളതായ ദേഷ്യം എത്ര മാത്രമുണ്ട് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. അതിൽ നിന്നിട്ടെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നാം കണ്ണുനീരിധാരിയാക്കി ഒൽപ്പിച്ചിട്ട് ചെയ്തതായ കുറ്റങ്ങൾ സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റൂട്ടിലേക്ക് പറഞ്ഞു ചെല്ലാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് പറയുന്നു, അടിമകളെ മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്.
പോരാത്തതിനോ അള്ളാഹുവിന്റെ വകയിൽ കൂടുതലും എന്റെ സ്വർഗത്തിൽ നിങ്ങളെ ഞാൻ താമസിപ്പിക്കുകയും ചെയ്യും.
ഏത് ദിവസത്തിലാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ നബിയുടെ കൂടെ ജീവിച്ചതായ നബിയുടെ കൽപ്പന അനുസരിച്ചിട്ട് പിന്നിൽ അണിനിരന്നതായ ഉമ്മത്തികളെയോ വഷളപ്പെടുത്താത്തതായ ലോകത്തിലാണത്.
എല്ലാവർക്കും അവിടെ വഷളപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടി വരുന്നതാണ്. അതെ,
പരലോകത്തിലാണ് ഫദീഹത്ത് എന്ന ഫദീഹത്ത് മുഴുവനും ഉണ്ടാവുക. ആരും കാണാതെ റൂം അടച്ചു പൂട്ടി അയൽവാസി പോലും കണ്ടുപോകണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് ബ്ലൂ ഫിലിം തുറന്നു വെച്ച് നോക്കിയ മനുഷ്യൻ പരലോകത്തിലേക്ക് എത്തുമ്പോൾ അവൻ ചെയ്തതായ പരാക്രമങ്ങളെ അവന്റെ പേരിൽ നിന്നിട്ട് ലോകത്തിൽ ഏറ്റവും സുപ്രസിദ്ധി ആർജിച്ച പേരാണ് അവിടെ അനൗൺസ് ചെയ്യപ്പെടുക. ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച മനുഷ്യന്മാരെ ഒരേ ശബ്ദത്തിൽ ഒരുപോലെ കേൾക്കുന്നതാണ്. ഇന്ന ഇന്ന നാട്ടിൽ ജീവിച്ചതായ മമ്മദാജി സഖാവാജി ഇന്ന ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ അവൻ സഖാവായിട്ട് നീശ്വരവാദിയായി മാറിയവനാണ്, അല്ലെങ്കിൽ അവൻ നിർമ്മതവാദിയായി മാറിയവനാണ്, അല്ലെങ്കിൽ അവൻ അനിസ്ലാമിക ചിന്താഗതിയുടെ പിന്നിലാണ് നടന്നവനാണ്, അല്ലെങ്കിൽ അവൻ ശേഖരനെപ്പോലെ രാമനെപ്പോലെ നമസ്കരിക്കാതെ മുഹമ്മദായി ജീവിച്ചവനാണ്, അല്ലെങ്കിൽ അവൻ ഈ ആകാശത്തെയും പ്രപഞ്ചത്തെയും ഭൂമിയെയും അതിന്റെ മധ്യത്തിലുള്ള സർവ ഗ്രഹങ്ങളെയും ചന്ദ്രനക്ഷത്രാദികളെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലയോ കൂട്ടരെ, കളിക്കാനല്ല, ചിരിക്കാനല്ല, ഇവിടെ വിനോദാഭാസത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞതായ അതെല്ലാം മതിമറന്നുകൊണ്ട് വിനോദാഭാസത്തിലൂടെ ജീവിച്ചതായ ആ രംഗങ്ങളെയെല്ലാം അള്ളാഹു അവിടെ പരസ്യമാക്കി പറയുന്നതാണ്. അതുകൊണ്ട് പരലോകത്തിലുള്ളതായ ആ സദീഹത്തുണ്ടല്ലോ വഷളപ്പെടുക എന്നത്, അതിൽ നിന്നിട്ട് രക്ഷ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ദുആ പ്രാർത്ഥന സലഫു സാലിഹീങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ലാ തസ്ലഹ്ന ബൈനൽ ഖലാഇഖി, ശത്രുക്കളുടെ മധ്യ വെച്ചിട്ട് ഞങ്ങളെ നീ ഫദീഹത്താക്കി കളയരുത്, വഷളപ്പെടുത്തി കളയരുത്. ആരുമറിയാതെ കാണാതെ കേൾക്കാതെ രഹസ്യമാക്കി ചെയ്തതായ തെറ്റുകളെയെല്ലാം വാപ്പ കണ്ടുപോകണ്ട, ജ്യേഷ്ഠൻ കണ്ടുപോകണ്ട, മുസ്ലിയാരോ മൗലവിയോ അധ്യാപനോ കണ്ടുപോകണ്ട എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്ത തെറ്റുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് സമയത്തും കാണുമെന്നത് അറിയിച്ചിട്ട് പോലും അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്നത് ഓർക്കാതെ അള്ളാഹുവിന്റെ മുമ്പിൽ ലജ്ജ കാണിക്കാതെ മടിയില്ലാതെ കൂസലില്ലാതെ പ്രവർത്തിച്ച പ്രവർത്തനത്തെ അള്ളാഹു പരലോകത്തിൽ ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചു പോയവരുടെ മുമ്പിൽ വെച്ചിട്ട് പരസ്യപ്പെടുത്തുന്നതാണ്. ആ പരസ്യപ്പെടുത്തുന്ന വേളയിൽ അള്ളാഹു വഷളപ്പെടുത്താതിരിക്കുന്നവരാരാണ്? നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെയുള്ള മറ്റു നബിമാരും അവരുടെ പിന്നിൽ അണിനിരന്നതായ ഉമ്മത്തികളുമാണ്. അങ്ങനെയുള്ള മഹാത്മാക്കളെ അള്ളാഹു വഷളപ്പെടുത്താതിരിക്കുന്നതായ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അവിടെ എന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. എന്റെ അടിമകളെ മുഅ്മിനീങ്ങളെ നിങ്ങൾ പാശ്ചാത്തപ്പിക്കുകയാണെങ്കിൽ
ആ ദിവസത്തിൽ നൂറുഹും മുഅ്മിനീങ്ങളുടെ പ്രകാശം
ബൈന ഐദീഹിം വബി ഐമാനിഹിം അവരുടെ മുമ്പാകത്തിൽ നിന്നിട്ടും വലതു ഭാഗത്തിൽ നിന്നിട്ടും അവരുടെ അള്ളാഹു അവർക്ക് നൽകുന്ന പ്രകാശങ്ങൾ പ്രകാശിക്കൊണ്ടേയിരിക്കുന്നതാണ്.
ഇരുളടഞ്ഞ കാലഘട്ടമാണ്,
സൂര്യനില്ലാത്ത കാലഘട്ടമാണ്. കബറിൽ നിന്നിട്ട് ഉണർന്നിട്ട് പോവുകയാണ് എവിടേക്ക്? മഹ്ശറയിലേക്ക്. ആ സന്ദർഭത്തിൽ എല്ലാവരുടെ കൂടെയും വിളക്കില്ല, വിളക്കുള്ള ഒരു വിഭാഗത്തെ അള്ളാഹു വിവരിക്കുകയാണ്. ചോദ ചെയ്ത് അള്ളാഹിന്റെ റൂട്ടിലേക്ക് ഓടിച്ചെല്ലാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് പ്രവർത്തനം കുറിച്ച വിഭാഗം കബറിൽ നിന്നിട്ട് ഉയർന്ന വേളയിൽ, കബറിൽ നിന്നിട്ട് വീണ്ടും ഹയാത്താക്കപ്പെടുന്ന വേളയിൽ അവരുടെ മുമ്പാകത്തിൽ ഇതാ പ്രകാശം.
ആ പ്രകാശത്തിന്റെ പിന്നെ അവർക്ക് നടക്കാം.
ഏത് ഭാഗത്തിൽ കൂടിയാണ് നടക്കേണ്ടത് എന്നതിൽ അവർക്ക് പ്രയാസമില്ല.
അള്ളാഹു അവർ പറയുന്നതാണ് രക്ഷിതാവേ, ഈ വിളക്ക് കെട്ടുപോകരുത്, ഈ പ്രകാശം നഷ്ടപ്പെട്ടു പോകരുത്, ഞങ്ങൾക്ക് എത്തേണ്ടടുത്ത് എത്തുന്നത് വരേക്കും ഈ പ്രകാശത്തെ ഞങ്ങൾക്ക് പരിപൂർണമാക്കി തരേണമേ രക്ഷിതാവേ എന്നവർ പറയുന്നതായ പ്രകാശത്തിലൂടെ സ്വർഗത്തിലേക്ക് ചെല്ലുന്നതായ ഒരു കാലം ഒരു ദിവസം വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക്,
നിങ്ങൾ പശ്ചാത്തപിക്കണം, അതാണ് നിബന്ധന. ക്ലാസ് കേട്ടതിന്റെ ശേഷം ആയിട്ടില്ല, ഇപ്പോൾ മുടി നരച്ചിട്ടില്ല, ഇപ്പോൾ ഞാൻ യുവാവാണ്, കുറച്ച് ദിവസം കളിക്കട്ടെ, കുറച്ച് ദിവസം വിനോദാഭാസത്തിൽ ജീവിക്കട്ടെ, കുറച്ച് ദിവസം ഉല്ലസിക്കട്ടെ, കുറച്ച് ദിവസം സ്വദേഹ നിസ്കാരമൊക്കെ ഒഴിവാക്കട്ടെ, ഇതിനൊന്നും ടൈമായിട്ടില്ല. മൗലവി പറയുന്നത് പോലെ നിസ്കരിച്ച് നോമ്പ് പിടിച്ച് ആ വെറും സൽക്കർമ്മങ്ങൾ ചെയ്തു കൂടേണ്ട കാലമായിട്ടില്ല, അത് അവസാനം നോക്കാം എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ്. പാപങ്ങൾ കൂടും, സൽക്കർമ്മം ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നിട്ട് പലരും അർദ്ധരാത്രി ഹയാത്താക്കി നിസ്കരിച്ചവരുണ്ടായിരിക്കും, നിങ്ങൾ എന്നിട്ട് പലരും സ്വദേഹ നമസ്കാരം ഹറമിൽ തന്നെ നിസ്കരിക്കണമെന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചവരുണ്ടായിരിക്കും, നിങ്ങളുടെ കൂടെ വിഷമമുണ്ടോ? ഉണ്ടോ? വിഷമം ഇപ്പോൾ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്നിട്ട് പലരും പല കഷ്ടത അനുഭവിച്ചിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തവരുണ്ട്, ആ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളിൽ ഉണ്ടായ കഷ്ടത ഇപ്പോൾ നിങ്ങളിലുണ്ടോ? ഇല്ല. എന്താണ് കൂടെയുണ്ടത്? അള്ളാഹു ഉദ്ദേശിച്ചാൽ കൂടെ ഉള്ളത് അതിന്റെ പ്രതിഫലമാണ് അല്ലേ, അതിന്റെ പ്രതിഫലം കൂടെയുണ്ട്. നഷ്ടപ്പെടുകയില്ല, അള്ളാഹു ഏറ്റെടുത്തതാണ്, ആത്മാർത്ഥതയോടുകൂടി ചെയ്ത അമലാണെങ്കിൽ പ്രതിഫലം കൂടെയുണ്ട്. പക്ഷേ അധ്വാനം കൂടെയുണ്ടോ? ഇല്ല. അധ്വാനം ആ സമയത്ത് പോയി, അധ്വാനം ആ സമയത്ത് തന്നെ തീർന്നു. അതേ സമയത്ത് സൽക്കർമ്മം ചെയ്തവന് പ്രതിഫലം കൂടെയുള്ളതുപോലെ തോന്നിവാസം ചെയ്തവൻ, സിനിമ കാണുന്നവൻ, വ്യഭിചരിച്ചവൻ, കള്ളുകുടിക്കുന്നവൻ ആ സമയത്ത് മാത്രം ആസ്വദിക്കാം എന്നല്ലാതെ ഇപ്പോൾ അവൻ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? എപ്പോഴും ആസ്വദിച്ചു കൊണ്ടേയിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവന്റെ കൂടെ ആസ്വാദനമുണ്ടോ? ഇല്ല. അവന്റെ കൂടെ എന്താണുള്ളത്? തെറ്റുകൾ ചെയ്തതായ പാപങ്ങൾ പേറി നടക്കുകയാണ് അവൻ. പാപങ്ങൾ അവൻ എല്ലാ സമയത്തും പേറിക്കൊണ്ടേ നടന്നുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹു നമ്മെ ഹിദായത്തിലാക്കട്ടെ. നമുക്ക് ജീവിത ലക്ഷ്യം മനസ്സിലാക്കി ജീവിക്കാനുള്ള അഥവാ ബുദ്ധിജീവികളായി ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് അള്ളാഹു നൽകട്ടെ. ബഹുമാനികളെ, നമ്മുടെ വിഷയം അതല്ല. പക്ഷേ ഞാനിവിടെ കയറി ചെന്നപ്പോൾ തന്നെ സുഹൃത്തുക്കൾ ഓതുന്നതായ ആയത്ത് കണ്ടപ്പോൾ അതിലുള്ളതായ ഉള്ളടക്കം നമുക്കെല്ലാവർക്കും അറിയേണ്ടതാണെന്ന് തോന്നിയതുകൊണ്ട് അവിടേക്ക് ചെന്നതാണ്. നമുക്ക് അനിവാര്യമാണ്, അത്തരം ആയത്തുകളും അത്തരം ഉള്ളടക്കങ്ങളും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇറക്കി അതേ ശൈലിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഭാഷയിലൂടെയെങ്കിലും നമ്മുടെ കഴിവിന്റെ പരമാവധി മനസ്സിലാക്കാൻ വേണ്ടി നാം പാടുപെടുക എന്നത് നമുക്ക് നിർബന്ധമായും ഒഴിച്ചുകൂടാത്തതായ ഉത്തരവാദിത്തമാണ്. ബഹുമാനികളെ, ഹൃദയം ഇൻഷാല്ലാ നമ്മുടെ വിഷയത്തിലേക്ക് ചെല്ലാം. ഇവിടെ കഴിഞ്ഞ ക്ലാസുകളിലൂടെ സംസാരിച്ചു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററിയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററിയെക്കുറിച്ച് രണ്ടു വർഷം മുമ്പ് അല്ലെങ്കിൽ ഒന്നര വർഷത്തോളം മുമ്പ്, ഈ കഴിഞ്ഞ റബിയുള്ള ഉലവലിലല്ല, അതിനു മുമ്പത്തെ റബിയുള്ള ഉലവലിൽ നാം ആരംഭിച്ചതാണ്. ഇനിയും കുറെ റബിയുള്ള ഉലവലുകൾ വന്നാലും നാം ഇതിൽ നിന്നിട്ട് വിരമിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. എങ്കിലും നമ്മുടെ കഴിവിന്റെ പരമാവധി നാം നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉണർത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറുള്ളത്. കഴിഞ്ഞ ഏറ്റവും തൊട്ട ക്ലാസിൽ ഞാൻ ദമ്മാമിൽ മലയാളികളുടെ ഒരു മഹാസദസ്സിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോൾ നിങ്ങൾ വീഴ്ച ഉള്ളവരാണ് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും മദീനയിൽ താമസിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി അവർ രംഗത്ത് ഇറങ്ങേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നൊക്കെ എനിക്ക് അവിടുന്ന് ആ സദസ്സ് കണ്ടപ്പോൾ പറയാൻ തോന്നി. ഏകദേശം 1000 പേര് മലയാളികൾ അവിടെ സംഘടിച്ചിരുന്നു. 7, 5, 12 ബസ്സുകൾ അവരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഗവൺമെന്റ് നൽകിയതനുസരിച്ച് ദമ്മാമിന്റെയും ബഹ്റാന്റെയും പരിസരത്തുള്ള പട്ടണങ്ങളിൽ നിന്നിട്ട് മലയാളികളെയാണ് ഈ പറയുന്നത് സംഘടിപ്പിച്ചിരുന്നു. സൗദികളും അറബികളും അല്ലാത്തവരും കൂടി സഹകരിച്ചിട്ടായിരുന്നു ആ സമ്മേളനം നടന്നിരുന്നത്. പക്ഷേ അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ സംഘടിച്ചതായ ഓരോ ബസ്സിൽ കൂടി വന്നതായ മലയാളികൾ അവരവരുടെ പ്രദേശത്ത് അവർ നന്നായി ക്ലാസ് നടത്തിയിട്ട് അതിൽ നിന്നിട്ട് അവർ ക്ലാസ് നടത്താറുള്ള സ്ഥലത്തിലുള്ളതായ നൂറുകണക്കിന് ആൾക്കാരിൽ നിന്നിട്ട് 50-60 ആൾക്കാരെയാണ്, അഥവാ കഫീലിന്റെ അനുവാദം കിട്ടിയ സാഹചര്യം ശരിയായ കുറച്ച് ആൾക്കാരെ മാത്രമാണ് അവർ ഒരു ബസ്സിൽ കൊള്ളുന്നവരെ ഹുഫൂഫ്, ഒരു ബസ്സിൽ കൊള്ളുന്നവരെ ജുബയിൽ നിന്നിട്ട്, ഒരു ബസ്സിൽ കൊള്ളുന്നവരെ അഹ്സാലിൽ നിന്നിട്ട്, ഒരു ബസ്സിൽ കൊള്ളുന്നവരെ ലഹ്റാനിൽ നിന്നിട്ട്, അങ്ങനെ പരിസരത്തിൽ നിന്നിട്ട് അവർ സംഘടിപ്പിച്ചിരുന്നത്. എന്നിരിക്കുമ്പോൾ അതിൽ നിന്നിട്ട് മനസ്സിലാക്കാം, ബസ്സിൽ വരാൻ പറ്റാത്ത, സമ്മേളിക്കാൻ പറ്റാത്ത ധാരാളം മലയാളികൾ വേറെയും അവിടെ ക്ലാസ്സിൽ പങ്കെടുത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ മലയാളികൾ കൂടുതലുള്ളത് കൊണ്ടാണ് എന്ന് ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം. ആ കണക്ക് എണ്ണം പറയുകയാണെങ്കിൽ ഇവിടെയും മലയാളികൾക്ക് എന്തില്ല, കുറവില്ല. നിങ്ങൾ ജുമാസ്കാര സമയത്ത് നോക്കൂ, മലയാളികൾ ഒരുമിച്ച് കൂടാറുള്ളതായ സദസ്സിൽ എത്ര പേരാണ് അവിടെ സംഘടിക്കാറുള്ളത്, സമ്മേളിക്കാറുള്ളത്. പത്രങ്ങൾ അന്വേഷിച്ചിട്ടോ, കേസറ്റുകൾ അന്വേഷിച്ചിട്ടോ, ഫിലിമുകൾ അന്വേഷിച്ചിട്ടോ, വേറെ എന്തെങ്കിലും അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ തന്നെ അന്വേഷിച്ചിട്ടോ, എങ്ങനെയെങ്കിലും ആവട്ടെ, അതേസമയത്ത് എൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നവർ വളരെ ദുർലഭമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആപേക്ഷികമായിട്ട് നാം ഇനിയും പുരോഗതിയിലേക്ക് എത്തേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി നാം മറ്റുള്ളവരിൽ നിന്നിട്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പലതും നാം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ എനിക്ക് തോന്നിയിരുന്നു. അവിടേക്ക് അത് നിങ്ങളെ നിങ്ങൾ വീഴ്ചയുള്ളവരാണ് എന്ന് പറയാൻ വേണ്ടിയല്ല, പക്ഷേ നമ്മുടെ കുറവ് മനസ്സിലാക്കിയാലേ നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും എന്നത് പറയാൻ വേണ്ടിയാണ്. എന്നാൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തപ്പോൾ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന് മുമ്പായിട്ട് ഇവിടെ ജീവിച്ചതായ തൗഹീദ് ഉൾക്കൊണ്ടവരും ഉൾക്കൊള്ളാത്തവരുമായ പലവരുടെ ഹിസ്റ്ററിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കഴിഞ്ഞ ക്ലാസുകളിലൂടെ ക്ഷണിച്ചിരുന്നു. അതിൽപ്പെട്ടതാണ് ഖാലിദ് ഇബ്ന് സിനാൻ അൽ ഇബ്തി, ഹാത്തിമ ത്തായി, ഇമ്ര അൽ ഖൈസ്, ഉമയ്യത്ത് ഇബ്നു ഫൽസ്, അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അളാപ്പയുടെ മകനാണെന്ന് നാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേട്ടവരെല്ലാം യഥാർത്ഥത്തിൽ തൗഹീദ് ഉൾക്കൊള്ളാത്തവരായതോടുകൂടി അവരെ നല്ല ജീവിതം നയിച്ചവരും ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഉപകാരപ്രദമായ പലതും ചെയ്തതായ അമുസ്ലിങ്ങളായിരുന്നു. പക്ഷേ അവരുടെ കൂടെ തൗഹീദ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പരലോകത്തിൽ വിജയം കിട്ടിയില്ല. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനാകുന്നതിന് മുമ്പ്, അഥവാ നബിക്ക് നുബുവത്ത് പൂജാതനാകുന്നതിന് നബിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് കണ്ട് പരിചയമുള്ള വ്യക്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് അദ്ദേഹം ജീവിച്ചപ്പോൾ നല്ല ശുദ്ധ ആത്മാവായിട്ട് ജീവിച്ചു. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അർത്ഥതായ മാംസങ്ങളെ കഴിക്കാറുണ്ടായിരുന്നില്ല. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കിയതായ ആ സാധനങ്ങളെ അർക്കപ്പെട്ടാൽ അത് കഴിക്കാറുണ്ടായിരുന്നില്ല. അള്ളാഹ്ക്കല്ലാതെ സുജൂദ് ചെയ്യാറുണ്ടായിരുന്നില്ല. അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. ബിംബങ്ങൾക്കോ അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാർക്കോ സാലിഹീങ്ങൾക്കോ അവർ നേർച്ചയാക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം അദ്ദേഹം ജീവിച്ചിരുന്നില്ല, നുബുവത്തിന് മുമ്പ് തന്നെ മരിച്ചുപോയിരുന്നു. ആ മനുഷ്യനെ കുറിച്ച് റസൂൽ എന്ത് പറഞ്ഞു? സ്വർഗത്തിൽ കടക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ, സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്നാണ്. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ആരുടെ വാപ്പയാണ്? സ്വർഗത്തിന് ടിക്കറ്റ് വാങ്ങിയ സയ്യിദ് എന്ന വ്യക്തിയുടെ വാപ്പയാണ്. സ്വർഗത്തിന് ടിക്കറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ നിന്നിട്ട് നിങ്ങൾ സ്വർഗപ്പുള്ളിയാണെന്ന് പറഞ്ഞ മഹാവ്യക്തിയാണ്. ഒരവസരത്തിൽ ഇറാഖിൽ മുഗീറത്ത് ബിൻ ശുഅബയെ നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ട്, ദുഹാത്തുൽ അറബ് നാലാളാണെന്ന് പറഞ്ഞ കൂട്ടത്തില് അറബികളിൽ ബുദ്ധിജീവികൾ, അറബികളിൽ ആർക്കും മത്സരിച്ചിട്ട് പരാജയപ്പെടുത്താൻ പറ്റാത്ത നാല് പേരെ നാം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ നാല് പേരിൽ ഒരാളാണ് ആര്? സിയാദ്, അതുപോലെ മുആവിയ, അതുപോലെ അംറു ബിൻ അൽആസ്, അതുപോലെ മുഗീറത്ത് ബിൻ ശുഅബ. ഈ മുഗീറത്ത് ബിൻ ശുഅബ ഇറാഖിൽ ഗവർണറായ സമയത്ത് ഇദ്ദേഹം ആര്? നാം ചർച്ച ചെയ്യുന്ന വ്യക്തിയായ സെയ്ദിന്റെ മകൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഇറാഖിലേക്ക് ചെന്നു. അങ്ങനെ മുഗീറയുടെ സദസ്സിൽ ചെന്നപ്പോൾ ഏതോ ഒരു വ്യക്തി വന്നിട്ട് നാല് പുളിച്ച ചീത്ത അലി നബി താലിബിന്, അലി നബി താലിബിന് കുളിച്ച് ചീത്ത പറഞ്ഞു. നാടൻ സാബിയല്ല, ഒരു നാടൻ മനുഷ്യൻ ഈ ചീത്ത പറയുന്നത് ഇദ്ദേഹം കേട്ടു. ആര്? സഹാബി സഈദ് കേട്ടു. സഈദ് കേട്ട് ബേജാറായിപ്പോയി. മുഖേറയാണെങ്കിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ലതാണ്, പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് കണ്ടപ്പോൾ, ഇത് ഞാൻ പറയുന്നത് സ്വർഗത്തിന് ടിക്കറ്റ് പ്രഖ്യാപിക്കപ്പെട്ടതായ പ്രഖ്യാപനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ രംഗം പറയുകയാണ്. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. എന്താണ്? അലീബ് നബി താലിബിനെ ചീത്ത പറഞ്ഞാണല്ലോ, ഈ സഹാബാക്കളെ ചീത്ത പറയാന്നൊക്കെ പറഞ്ഞാല് അവർക്ക് കേട്ട് പരിചയമില്ലാത്ത കാര്യമാണ്. ഇവിടുന്ന് മക്കയിൽ നിന്നും മദീനയിൽ നിന്നും റസൂലുള്ളാഹിന്റെ ഹദ്റത്തുനിന്നും കേട്ട് പരിചയമില്ലാത്ത ഒരു പുത്തൻ ആശയമാണിത്. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് ചോര തളച്ചു. ആർക്ക്? സഈദ് റളിയല്ലാഹു തആലാനു. അങ്ങനെ സഈദ് മുഗീറയോട് പറഞ്ഞു, അല്ല മനുഷ്യ, നിങ്ങളെന്താ ചെയ്തത്? അദ്ദേഹം ഇങ്ങനെ ചീത്ത പറഞ്ഞ് അലീബ് നബി താലിബിനെ പോകുമ്പോൾ വല്ല പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ എന്നെ സൃഷ്ടിച്ചതായ എന്റെ ദാത്തിയേത് രക്ഷിതാവിന്റെ കയ്യിലാണ്. ആ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ഞാൻ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നാണ് നടന്ന ശേഷം ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ട് എനിക്ക് പരിചയമില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഒരു കളവും സഹാബാക്കൾ പറയാറുമില്ല, ഞാൻ പറയുന്നതുമല്ല. അള്ളാഹുവിനെ തന്നെയാണ് ആ സത്യം. എന്നെ കിട്ടിച്ച രക്ഷിതാവിനെ തന്നെയാണ് ആ സത്യം. എന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടതാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അബൂബക്കറും ഫിൽ ജന്ന, ഉമറും തന്നെയാണ് ആ സത്യം. എന്നെ കിട്ടിച്ച രക്ഷിതാവിനെ തന്നെയാണ് ആ സത്യം. എന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടതാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനു ഫിൽ ജന്ന, ഫൽഹത്തും അലിയും ഫിൽ ജന്ന, ഫൽഹത്തും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന. എന്നിട്ട് ഒൻപത് പേരെ എണ്ണി. ഉറജുലും മിനൽ മുസ്ലിമീന ഫിൽ ജന്ന, മുസ്ലിങ്ങളിൽ നിന്നിട്ടുള്ള വേറൊരു വ്യക്തിയെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗവാളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സദസ്സിൽ ഇരിക്കുന്നവരെല്ലാം ശ്രദ്ധിച്ച് അട്ടഹസിച്ച് പറഞ്ഞു, ആരാണ് പത്താമ്പത്തെ ആള്? പറയണം നിങ്ങൾ, ആരാണ് പത്താമ്പത്തെ പേര് പറയണം. പത്താമ്പത്തെ ആൾ ആരാണ്? ആരാണ്? സയ്യിദ് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ മൂപ്പരെന്നെ മൂപ്പരെ കുറിച്ച് ഞാൻ സ്വർഗത്തിലാണെന്ന് റസൂൽ പറഞ്ഞു പറയുമ്പോൾ അതെന്താണ്? അതിലൊരു ഒരു തന്നെ പൊക്കലുണ്ട്. അതുകൊണ്ട് മൂപ്പര് മുസ്ലിങ്ങളിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചും റസൂല് സ്വർഗപ്പള്ളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ വഹയിലൂടെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞതായ ഒരു അലിയിനെ കുറിച്ചല്ലേ മുഗീറ ഇപ്പോൾ ഒരു മനുഷ്യൻ ആക്ഷേപിച്ചത്? അദ്ദേഹത്തെ നിങ്ങൾ അപ്പടി തന്നെ മറുപടി പറഞ്ഞിട്ട് പാഠം പഠിപ്പിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മഹാനായ സഈദ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് സഹാബിയെ ചീത്ത പറഞ്ഞവനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചപ്പോൾ ആയിരുന്നു ഈ ഹദീസ് അവിടെ റിപ്പോർട്ട് ചെയ്തത്. ഇത് തുറമുദിയിൽ കാണാം. ശിഹാവുസിച്ചിലെല്ലാം സ്ഥലം പിടിച്ച ഹദീസാണ്. പത്ത് പേര് സ്വർഗപ്പുള്ളിയാണെന്ന് പ്രഖ്യാപിച്ചതായ ഹദീസ് അവിടെ മഹാനായ സഈദ് റളിയല്ലാഹു തആല അൻഹു, ആ സഈദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കയാണ് സൈദ്. ആ സൈദ് റസൂലിന് നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം റസൂലിനെ കണ്ടിട്ടില്ല. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു. എപ്പോഴാണ് കൊല്ലപ്പെട്ടത്? റസൂലിനെ കാണാൻ വേണ്ടിയിട്ട് ഷാമിൽ നിന്നിട്ട് ഓടി വരുമ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തിനെ വധിച്ചതായിരുന്നു എന്ന് നാം ഇവിടെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ആ മനുഷ്യനെക്കുറിച്ച്, ആ മഹാവ്യക്തിയെക്കുറിച്ച് മകൻ ചോദിച്ചതായിരുന്നു ആരോട്? റസൂലിനോട്. റസൂലേ, എന്റെ വാപ്പ എവിടെയാണ്? അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാഫിന് അപേക്ഷിക്കാൻ പറ്റുമോ? റസൂല് പറഞ്ഞു, നിങ്ങളുടെ വാപ്പാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാഫിന് അപേക്ഷിച്ചുകൊള്ളുക. എന്തിനാണ് ആ ചോദ്യം ചോദിക്കുന്നത്? സൗഹീദിൽ അടിയുറച്ച് ജീവിക്കാത്തതായ വ്യക്തി ഉമ്മയായാലും വാപ്പയായാലും കുടുംബാംഗമായാലും അവർക്ക് വേണ്ടി എന്തു പാടുള്ളതല്ല, മാഫിനപേക്ഷിക്കാൻ പാടുള്ളതല്ല. അതെ, തൗഹീദ് ഉൾക്കൊള്ളാത്തതായ വ്യക്തികൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവന് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അവന് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. റബ്ബേ ഇന്നാളെ നീ നന്നാക്കണേ, സന്മാർഗത്തിലേക്ക് നയിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമുസ്ലിം നേതാക്കൾക്ക്, ക്രിസ്ത്യാനി നേതാക്കൾക്ക്, ജൂത നേതാക്കൾക്ക്, അമുസ്ലിം നേതാക്കൾക്ക് എഴുത്തയക്കുമ്പോൾ പറയാറുള്ളതാണ് എന്ത്? ഹിൻ മുഹമ്മദിൻ അബ്ദുല്ലാഹി റസൂലിഹി, അള്ളാഹിന്റെ അടിമയും അള്ളാഹുന്റെ ദൂതനുമായ മുഹമ്മദ് എഴുതുന്നു, ഇലാ ഹിറഖല ഹലീമ റൂം, റോമൻ ചക്രവർത്തിയായ ഹിറഖലിലേക്ക്, അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, സന്മാർഗത്തിലേക്ക് നയിക്കപ്പെട്ടവർക്ക് അള്ളാഹുന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ, നീ സന്മാർഗിയാവുകയാണെങ്കിൽ നിനക്ക് അള്ളാഹുന്റെ അനുഗ്രഹമുണ്ടാവട്ടെ, അപ്പോൾ സന്മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. അതേസമയത്ത് അവർക്ക് നീ പൊറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ഇല്ല. കാഫിറുകൾക്ക് വേണ്ടി, അമുസ്ലിങ്ങൾക്ക് വേണ്ടി, തൗഹീദ് ഉൾക്കൊള്ളാത്തവർക്ക് വേണ്ടി, അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന വിശ്വാസം ഉൾക്കൊള്ളാത്തവർക്ക് വേണ്ടി നാം പൊറുക്കന്നെ ചോദിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കാൻ കാരണമെന്ത്? എന്റെ വാപ്പ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയല്ലേ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാഫിനപേക്ഷിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിരുന്നു, അതെ പാടുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങളുടെ വാപ്പ സ്വർഗത്തിലാണ്. നിങ്ങളുടെ വാപ്പ എവിടെയാണ്? സ്വർഗത്തിലാണ്. അദ്ദേഹം സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നയിച്ചുകൊണ്ട് പോകുന്ന വേളയിൽ അദ്ദേഹം ഒരു സമുദായമായിട്ടാണ് വരിക. എന്താ സമുദായമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു സമുദായം, ഇവിടെ തൗഹീദ് ഉൾക്കൊണ്ടതായ വ്യക്തികളില്ലാത്ത കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സമുദായമായി ജീവിച്ച ആളായിരുന്നു. ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞതുപോലെ ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ മാ കാന ഇബ്രാഹീം യഹൂദിയൻ വലാ നസ്രാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. പിന്നൊരായത്തിൽ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ, അദ്ദേഹം സമുദായമായിരുന്നു എന്നാണ്. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവിടെ അംഗീകരിക്കാൻ ആളുണ്ടായിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം സമുദായമായി ജീവിച്ചു പണ്ടൊരു കാലഘട്ടത്തിൽ, തൗഹീദ് അദ്ദേഹം പ്രഖ്യാപിച്ച കാലഘട്ടത്തിൽ. എന്നതുപോലെ തന്നെ ചിലപ്പോൾ നമുക്കും അങ്ങനെ അപകടത്തിൽപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട് പലരും പറയാറുണ്ട്, അള്ളാഹു റസൂൽ ഉൾക്കൊണ്ട, സഹാബാക്കൾ ഉൾക്കൊണ്ട, ഈ നാട്ടിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതായ തൗഹീദ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് നാട്ടിൽ ചെല്ലുമ്പോൾ ചില കുഗ്രാമങ്ങളിലൊക്കെ അവിടെ അത് പറയുന്ന ആൾ ഞാൻ മാത്രമാണ്, വേറെ ആരുമില്ല എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നതായ അന്തരീക്ഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെവിടെയാണ്? മുസ്ലിങ്ങൾ ഉള്ള നാട് എന്ന് പറയുന്ന നാടുകളിലാണ്. എന്താണ് തൗഹീദ്? ഏത് ആരാണ് ഒറിജിനൽ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് എന്നത് മനസ്സിലാക്കാത്തതായ ലക്ഷങ്ങൾ ജീവിക്കുന്നതായ കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. ഈ കാലഘട്ടത്തിലും ആരെങ്കിലും ഒരാള് ഒറ്റക്കാണെങ്കിൽ വിരോധമില്ല, തനിച്ചാണെങ്കിലും വിരോധമില്ല, അള്ളാഹു സുബ്ഹാനഹു തആല എന്റെ കൂടെയുണ്ട്, അള്ളാഹു എന്നെ സഹായിക്കുക തന്നെ ചെയ്യും, ഞാൻ സത്യത്തിലായിരിക്കവേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന ധൈര്യത്തോടുകൂടി, ഈമാനിക ആവേശത്തോടുകൂടി മുന്നോട്ട് നീങ്ങാൻ, സത്യം പറയാൻ, സത്യം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കും ജയ്തുപോയ സ്വർഗത്തിലേക്ക് ഉമ്മത്തായിട്ട് ഹാജരാവാൻ സാധിക്കുന്നതാണ്, സമുദായമായിട്ട് ചെല്ലാൻ സാധിക്കുന്നതാണ്. അതിനല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ മുമ്പിൽ കഥകൾ, സംഭവങ്ങൾ, ചരിത്രങ്ങൾ വിട്ടുകടന്നാൽ പോരാ, അതിൽ നിന്നിട്ട് നാം എന്ത് വേണം? നമ്മുടെ ജീവിതത്തിലും ഫിറ്റാക്കാൻ പറ്റുന്ന മാർഗങ്ങളെ നാം ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അതെ, അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹില്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തതായ ഒരു സംഭവം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ജീവിച്ചതായ വ്യക്തികളിൽ നിന്നിട്ട് കഅബ് ഇബ്നു ലുഐ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ ജീവിച്ചിരുന്നു. അദ്ദേഹം മക്കയിലും അറബികളുടെ പരിസരത്തിലും അദ്ദേഹം സാഹിത്യ വേഴ്സുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ നടക്കാറുണ്ടായിരുന്നു. പട്ടണങ്ങളിലൊക്കെ നടക്കുമ്പോൾ സാഹിത്യ വേഴ്സുകൾ ഇങ്ങനെ പറയും. പറയുന്നതൊക്കെ നല്ല നല്ല വേഴ്സുകളാണ്, നല്ല സ്വർണം പോലോത്ത അല്ലെങ്കിൽ മുത്തു പോലോത്ത മാണിക്യം പോലോത്ത പദങ്ങളാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്താണ് നാം പറഞ്ഞത്? കഅബ് ഇബ്നു ലുഐ എന്നാണ്.
തങ്ങൾ വരുന്നതിന് മുമ്പ് ചില അഭിപ്രായത്തിൽ 500 വർഷം മുമ്പ് ജീവിച്ചു എന്നും അല്ല അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ജനങ്ങളോട് പറയാറുണ്ടായിരുന്നു, ഇസ്മഉ വതഅല്ലമു വഫ്ഹമു. അന്തരീക്ഷം എന്താണ്? അനിസ്ലാമിക അന്തരീക്ഷമാണ്. തൗഹീദ് ഉൾക്കൊള്ളുന്ന ആള് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ കൈകൊണ്ട് എണ്ണം മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുജാദനായിട്ടില്ല, ജനിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു, ഇസ്മഉ കേൾക്കണം കൂട്ടരെ, സല്ലമു പഠിക്കണം കൂട്ടരെ, ഇഫ്ഹമു മനസ്സിലാക്കണം കൂട്ടരെ. ലൈലുൻ സാജു നഹാറുല്ലാഹ് വൽ അർദു മിഹാദു വസ്സമാഉ ബിനാഉ വൽ ജിബാലു ഔതാദു വൽ നുജൂമു അലാം വൽ അവലൂന കല്ലാഖരീന വൽ ഉൻസാ വസ്സക്റു كل الى بلا فصل فصلوا ارحامكم واحفظوا اسفاركم. നല്ല തത്വങ്ങൾ. എന്താണ് ജനങ്ങളെ ഇവിടെ വെറുതെ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഈ കാണുന്ന ആകാശം കണ്ടില്ലേ, ഇത്ര ഒരു അത്ഭുത ജീവിയാണ് ആകാശം, അത്ഭുത സാധനമാണ് ആകാശം. അതുപോലെ അതിലുള്ള നക്ഷത്രങ്ങൾ കണ്ടില്ലേ, അതിൽ ഉദിക്കുന്നതായ സൂര്യൻ, അതിന്റെ പ്രകാശം കണ്ടില്ലേ, എത്ര സൗകര്യമായിട്ടാണ് നമുക്ക് ജീവിക്കാൻ ഈ ഭൂമിയെ ചിട്ടിക്കപ്പെട്ടിട്ടുള്ളത്. ബുദ്ധി ുള്ളവർ ചിന്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നശിക്കാൻ പോകുന്ന സാധനമാണ്, നമുക്കിതുകൊണ്ടൊന്നും ഫലമില്ല, ഇതെല്ലാം തെറിപ്പണമാകുന്നതും നശിക്കുന്നതുമാണ്. അതുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്യൂ കൂട്ടരെ. മുൻഗാമികൾ നിട്ട് പലരും ഇവിടെ ജീവിച്ചവർ മരിച്ചു പോയിട്ടുണ്ട്, അവർക്കെല്ലാം അവർ ചെയ്ത പ്രവർത്തനം മാത്രമേ ഫലം കിട്ടിയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് അത്ഭുത വേഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ട് സാഹിത്യകാരനായ പാടി നടക്കാറുണ്ടായിരുന്നു പട്ടണം ിൽ എന്നാണ് അദ്ദേഹം പറയുന്നതൊക്കെ തൗഹീദ് മാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞതായിരുന്നു എന്ത്, ഫസിലു അർഹാമക്കും നിങ്ങൾ ചാർച്ചബന്ധം ചെയ്തുകൊണ്ട് ജീവിക്കുക, വഹഫദു അസ്ഹാറക്കും നിങ്ങളുടെ കുടുംബക്കാർക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടതായ സംരക്ഷണങ്ങൾ നിങ്ങൾ നൽകിക്കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടരെ നിങ്ങൾ നന്മ ചെയ്ത് ജീവിക്കണമെന്നാലേ നിങ്ങൾക്ക് ഫലമുള്ളൂ എന്ന് അദ്ദേഹം പറയും പോലെ ഇരിക്കുന്നു. തൗഹീദ് വന്നിട്ടില്ല, റസൂൽ വന്നിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഖുർആൻ അറിഞ്ഞിട്ടില്ല. وَسَمِّرُوا أَمْوَالَكُمْ فَهَلْ رَأَيْتُمْ مِنْ هَالِكُمْ رَجَعَ الدَّارَ أَمَامَكُمْ وَاللَّنُّ غَيْرَ مَا تَقُولُونَ. നിങ്ങൾ ജനങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് പരലോകത്തിൽ മരിച്ച ശേഷം ഫലം കിട്ടുന്നതാക്കി നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ മാറ്റുക. എന്തുകൊണ്ട്? നിങ്ങൾ ആരെങ്കിലും ഇവിടെ മരിച്ചു പോയവർ മടങ്ങി വന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ആരും പോയാ മടങ്ങി വരാറില്ല. ആദം മുതൽ പോയവർ ഇത് വേറെ വന്നില്ല, അവരുടെ കത്ത് കമ്പിയില്ല, വിവരം അറിഞ്ഞതുമില്ല ഇല്ല എന്ന് ചെറുപ്പത്തിൽ പാട്ടുപാടാറുണ്ട്. ആരും പോയാൾ മടങ്ങി വന്നിട്ടില്ല. ഇത് നാടൻ ഭാഷയിലൂടെ അദ്ദേഹം പറയുകയാണ്. ഒരു ഗ്രാമീണർ എന്ത്, പോയവരാരും മടങ്ങി വന്നിട്ടില്ല. അതുകൊണ്ട് എവിടേക്ക് അവർ പോയതും നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ, ബുദ്ധി ഉപയോഗിക്കേണ്ടതുണ്ട്, എന്നിട്ട് നാം സത്യം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. നഹാറുൻ വലൈലുൻ കുല്ലു യൗമിൻ ബിഹാദിസിൻ സവാഉൻ അലൈനാ ലൈലുഹാ വനഹാറുഹാ. രാത്രി വരുന്നു, പകൽ വരുന്നു, പക്ഷെ ഇതിൽ നിന്നിട്ട് പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ എന്താണ് കൂട്ടരെ ഈ ബുദ്ധി കൊണ്ട് ഫലമുള്ളത് എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയുള്ളവരിൽ നിന്നിട്ട് പലരും തൗഹീദ് ഉൾക്കൊണ്ടവരുണ്ടെങ്കിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചു. അങ്ങനെ മക്കയിൽ ജുർഹും ഗോത്രക്കാര് ഏകദേശം മീലാദ് അഥവാ ക്രിസ്താബ്ദം 2nd century ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ജംസം കടലിലേക്ക് കഅബത്തിന്റെ അകത്തുണ്ടായിരുന്നതായ സ്വർണം കൊണ്ടുണ്ടാക്കപ്പെട്ട മാനുകളെയും വാളുകളെയും ആഭരണങ്ങളെയും അവിടെ ഉണ്ടായിരുന്നതായ സമ്മാനങ്ങളെയുമെല്ലാം അവർക്ക് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ നൂറ്റാണ്ടുകൾ ഭരിച്ചതായ യമനികളായ ജുർഹുമികൾ അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് മക്കയിൽ കഅബയിൽ തവാഫ് ചെയ്യാൻ വരേക്കും അദ്നാനികൾ ചാൻസ് കൊടുക്കാതെ അവർ ആ ചാൻസ് നഷ്ടപ്പെട്ട വേളയിൽ അതിനെയെല്ലാം അവിടെ ഈ സാധനങ്ങൾ സുരക്ഷിതമായിട്ട് നിൽക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ അവർ വേറെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും വിരോധമില്ല, സംസം കിണറിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സംസം കിണറിനെ മൂടിയിട്ട് അതിനെ ബന്ദ് ചെയ്തുകൊണ്ട് അവർ അവിടെ നിന്ന് സ്ഥലം വിട്ട സംഭവത്തിലേക്ക് നാം എത്തിയിരുന്നു. അതിനുശേഷം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ അഥവാ വലിയ പാപ്പമാരിൽ അദ്നാനികൾ അവിടെ ഏകദേശം 440 വരേക്കും ധരിച്ചു. 440 ക്രിസ്താബ്ദമാണ് ഞാൻ പറയുന്നത്.
ക്രിസ്താബ്ദം. അത് തീയതി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ആ കാലഘട്ടത്തിൽ തീയതികളായിട്ട് നമുക്ക് പറയാൻ വേറെ ഇല്ലല്ലോ. ഏ മനസ്സിലായില്ലേ? അതുകൊണ്ട് പറയുകയാണ്, ക്രിസ്താബ്ദം 444 വരേക്കും അവര് അവിടെ ഭരിച്ചു. അങ്ങനെ അവരുടെ നേതാവ്, അവരുടെ നേതാവെന്ന് പറഞ്ഞാൽ റസൂലുള്ളാന്റെ 20 വാപ്പാന്മാരിൽ നിന്നിട്ട് ഏറ്റവും കൊള്ളുന്ന ആളായിട്ട് അറിയപ്പെട്ടിരുന്ന വ്യക്തി ഖുസൈബ് ഇബ്നു കിലാബ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലായി പിന്നെ മക്ക, അതിന്റെ പരിസരം അദ്ദേഹമായിരുന്നു. പിന്നെ ഏകദേശം ക്രിസ്താബ്ദം 5-5 നൂറ്റാണ്ടിൽ ഏറ്റെടുത്തിരുന്നത്. അങ്ങനെ ഖുസൈബ് ഇബ്നു കിലാബിന്റെ കാലഘട്ടത്തിലാണ്. ഖുസൈയാരാണ്? അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5-ാമത്തെ വാപ്പ ഹുസൈന്റെ കാലഘട്ടത്തിലാണ്. ദാറുൻ നദ്വ എന്ന് പറയുന്ന അറബികളുടെ ഇടയിലും ഖുറൈശികളുടെ ഇടയിലും അറിയപ്പെട്ട ക്ലബും പാർലമെന്റും അസംബ്ലിയും ആയ മസ്ജിദുൽ ഹറാമിന്റെ ഇടതുഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്നതായ ആ പാർലമെന്റ് കെട്ടിപ്പടുത്തപ്പെട്ടതും സ്ഥാപിക്കപ്പെട്ടതും അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ ഒരു സ്ഥലമാണ് ദാറുൻ നദ്വ. ഈ ദാറുൻ നദ്വ ഹുസൈന്റെ കാലഘട്ടത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിരുന്നത്. അതിനുശേഷം ദാർ നദ്വയുടെ നേതൃത്വം ഖുസൈന്റെ കയ്യിലായിരുന്നു. അതിന്റെ പരിസരവും ഖുസൈന്റെ കയ്യിലായിരുന്നു. ഖുസൈന്റെ കയ്യിൽ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ അറബികളുടെ പതാക, അതുപോലെ തന്നെ കാബയുടെ സംരക്ഷണം. അങ്ങനെ ഖുസൈ കാബയുടെ സംരക്ഷണം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഹാജിമാർക്ക് വെള്ളം, സംസമല്ല വെള്ളം, വെള്ളം കൊടുക്കുക എന്ന പദ്ധതി. അറബികൾക്ക് സംസം കണവ് നഷ്ടപ്പെട്ട ശേഷം, സംസം കണവ് താൽക്കാലികമായിട്ട് നഷ്ടപ്പെട്ടതിന്റെ ശേഷം, അറബികൾക്ക് പിന്നെ ഹുസൈ സ്വന്തം അവരുടെ വീട്ടിന്റെ പരിസരത്തിൽ കുഴിച്ച കിണർ, അതുപോലെ അറബി നേതാക്കൾ അവരവരുടെ വീട്ടിന്റെ പരിസരങ്ങളിൽ കുഴിച്ചതായ ഓരോ കബീലകൾക്ക് ഓരോ കിണറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നേതൃത്വം, ഈ കിണറുകളുടെ എല്ലാം നേതൃത്വം ഹുസൈ തന്നെ ഏറ്റെടുത്തിട്ട് വെള്ളം മക്കയിലേക്ക് കൊണ്ടുവന്നിട്ട് മക്കയിൽ വരുന്നതായ ഹാജിമാർക്ക് ഭക്ഷണം, വെള്ളം വിതരണം ചെയ്യുന്നതായ പദ്ധതി ഹുസൈന്റെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് വലിയൊരു രസം തോന്നുന്നുണ്ടാവില്ല. രസം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൊരു പ്രത്യേകതയുണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ പ്രത്യേകതയുണ്ട്. അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം മക്കയുടെ കാര്യകർത്തൃത്വം ഏറ്റെടുക്കുക എന്നതിനേക്കാളും മക്കയിൽ ഗവർണറാവുക നേതൃത്വത്തിനേക്കാളും ഏറ്റവും വലിയ നേതൃത്വമായിട്ട് മക്കാര് മനസ്സിലാക്കിയിരുന്നത്, അറബികൾ മനസ്സിലാക്കിയിരുന്നത്, ഹാജിമാരുടെ നേതൃത്വം ഏറ്റെടുക്കുന്നവരാര്, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നവരാര്, മസ്ജിദുൽ ഹറാമിന്റെ താക്കോല് കയ്യിൽ പിടിക്കുന്നവരാര്, അഥവാ കഅബയുടെ താക്കോല് കയ്യിൽ പിടിക്കുന്നവരാര് എന്നതിനായിരുന്നു. അതുകൊണ്ട് ആ നേതൃത്വം കിട്ടുന്നവർക്കാണ് ഏറ്റവും ഗ്രേഡ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അന്ന് തന്നെ അങ്ങനെയാണ് കഅബയുടെ നേതൃത്വം വഹിക്കുക എന്നത് അത്രയും പ്രാധാന്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കാര് ഖുർആൻ അറിഞ്ഞതിന്റെ ശേഷം ഖുർആനിന്റെ പിന്നിൽ അണിനിരക്കാതെ, ഞങ്ങൾ കഅബത്തിന്റെ ആൾക്കാരാണല്ലോ, ഞങ്ങൾ വെള്ളം കൊടുക്കുന്നവരാണല്ലോ, ഞങ്ങൾ സംസം വെള്ളം വിതരണം ചെയ്യുന്നവരാണല്ലോ എന്നൊക്കെ പറഞ്ഞു നടന്നപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞതായിരുന്നു, അജാൽതു സിഖായത്തൽ ഹാജ്ജി വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാമി കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി. അജാൽത്തും സിഖായത്തൽ ഹാജി, ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കുക എന്നതും, വൈമാറത്തൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിനെ കെട്ടുകയും അതിന്റെ നേതൃത്വം വഹിക്കുകയും ചെയ്യുക എന്നത്, നിങ്ങൾ അങ്ങനെയുള്ള ജോലിയെ ആക്കിക്കളഞ്ഞോ കൂട്ടരേ. കമൻ ആമനബില്ല, അള്ളാഹനെ കൊണ്ട് വിശ്വസിച്ചതായ മുഅ്മിനീങ്ങളോട് നിങ്ങൾ തുല്യപ്പെടുത്തി കളഞ്ഞോ. ഇല്ല, മുഅ്മിനീങ്ങളെ കയ്യിൽ കാബയില്ലെങ്കിലും മുഅ്മിനീങ്ങൾക്ക് കാബയിലേക്ക് വരുന്നതായ ഹാജിമാർക്ക് സംസം കൊടുക്കാനുള്ള അധികാരമില്ലെങ്കിലും മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങളാവുക എന്നത് തന്നെ അവർക്ക് ഗ്രേഡാണ്. അവരുടെ കയ്യിൽ കാബയില്ലെങ്കിലും വിരോധമില്ല, അവരുടെ കയ്യിൽ പള്ളിയില്ലെങ്കിലും വിരോധമില്ല, അവരുടെ കയ്യിൽ ഹാജിമാരുടെ ഹജ്ജിന്റെ നേതൃത്വം വഹിക്കാനുള്ള അധികാരമില്ലെങ്കിലും വിരോധമില്ല. ഈമാന അവരുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് അവർക്ക് പ്രാധാന്യം, അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രാധാന്യം എന്ന്. മുസ്ലിങ്ങളുടെ കയ്യിൽ കഅബയില്ലാത്ത കാലഘട്ടമുണ്ടായിട്ടില്ലേ? ആ കാലഘട്ടത്തിൽ അള്ളാഹു തൗബ എന്ന സൂറത്തിൽ ഇറക്കിയതായിരുന്നു, അറിയിച്ചതായിരുന്നു. സൂറത്ത് തൗബയിലുള്ള ആയത്താണിത്. അജാൽതും സിഖായത്തൽ ഹാജ് വ ഇമാറത്തൽ മസ്ജിദുൽ ഹറാമി കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വജാഹദ ഫീ സബീലില്ലാ. അള്ളാഹുവിന്റെ വഴിയിൽ മദീനയിൽ ഇരുന്നു കൊണ്ട് ബദർ യുദ്ധത്തിൽ പോകുന്നു, ഉഹദ് യുദ്ധത്തിൽ പോകുന്നു, മറ്റ് യുദ്ധങ്ങൾ നടത്തുന്നു. അള്ളാഹുവിന്റെ കഅബ അവരുടെ കയ്യിലുണ്ടോ? ഉണ്ടായിരുന്നോ?
ഖദ്ർ യുദ്ധ സമയത്ത് മുസ്ലിങ്ങളുടെ കയ്യിൽ കഅബയുണ്ടോ? ഇല്ല. മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലാണോ ഹജ്ജ് നടക്കാറുള്ളത്? അല്ല. സംസം കിണർ മുസ്ലിങ്ങളുടെ കയ്യിലാണോ? അല്ല. എന്നിട്ടോ ആ സമയത്ത് അള്ള പറയുന്നത് മുസ്ലിങ്ങൾ ഈമാനുള്ള കാലത്തോളം അവരുടെ കയ്യിൽ പള്ളിയില്ലെങ്കിലും അവരുടെ കയ്യിൽ ഈമാനുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹിനടുക്കൽ ഗ്രേഡുണ്ട്. അവരാണ് അള്ളാഹിനടുക്കൽ ഗ്രേഡുള്ളവര്. 1000 പള്ളി ഉണ്ടായിട്ടും അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ അവർ പള്ളിയുടെ ഉടമകളായതുകൊണ്ട് അള്ളാഹിനടുക്കൽ അവർക്ക് ഗ്രേഡില്ല. പള്ളി തീരയില്ലെങ്കിലും അവരുടെ കയ്യിൽ പള്ളി തീരയില്ലെങ്കിലും അവർ അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും അള്ളാഹ് ആരാധിക്കുന്നവരുമാണെങ്കിൽ അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഗ്രേഡുള്ളവർ എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിലൂടെ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും പഠിപ്പിച്ച പാഠം. എന്നിട്ട് അള്ളാഹു പറയുന്നു അള്ളാഹിന്റെ അടുക്കൽ ഈ ഇരു വിഭാഗം സമമാകുന്നതല്ല. പരാക്രമികളെ അള്ളാഹു നന്മയിലേക്ക് സന്മാർഗത്തിലേക്ക് നയിക്കുന്നതല്ല. പരാക്രമികളാണ് ആര്? ഈ ഇമാൻ ഉൾക്കൊള്ളാത്തവരെന്നർത്ഥം. നമുക്ക് പരിചയമുള്ള പലപ്പോഴും ഞാൻ ക്ലാസുകളിൽ ഉണർത്തിയതായ ഒന്നാണ് പള്ളികളുടെ സംരക്ഷണം എന്നൊരു കേസറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. 2 വർഷം മുമ്പ് ഹിജ്റ ലോഡ്ജിൽ വെച്ചിട്ട് പള്ളി സംരക്ഷണം എന്ന വിഷയം 2 കേസറ്റുണ്ട് അല്ലെ, 2 ദിവസം സംസാരിച്ചിട്ടുണ്ട്. അതിലൂടെ ഈ ആയത്തും അതുപോലെ തന്നെ പള്ളിയെ സംരക്ഷിക്കേണ്ടവർ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ഖുർആനിൽ പറഞ്ഞ ഇന്നമായ മുറു മസാജിദ് അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി وقام الصلاه واتى الزكاه ولم يخف الا الله فعسى اولئك ان يكونوا من المهتدين എന്ന ആയത്തും ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടേക്ക് ഇപ്പോൾ നീങ്ങുന്നില്ല. ഷോർട്ട് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ പള്ളി സംരക്ഷണം ഏറ്റെടുക്കേണ്ടവരാരാണ്? മൻ ആമന ബില്ലാ, അള്ളാഹുവിനടി ഉറച്ചു വിശ്വസിച്ചിട്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുക്ക് വേണ്ടി മാത്രം അറക്കുന്നവർ മാത്രമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പോസ്റ്റുകൾ അറക്കുന്നതായ വിഭാഗമുണ്ടല്ലോ, അവർ പള്ളികളുടെ ഉടമകളാവാൻ അധികാരപ്പെട്ടവരല്ല. അവർക്ക് പള്ളി പ്രസിഡന്റാവാനോ പള്ളി നേതൃത്വം വഹിക്കുവാനോ പള്ളി കമ്മിറ്റി മെമ്പർമാരാവാനോ അവർക്ക് അധികാരമില്ല എന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മക്കാരോട് പറഞ്ഞതാണത്. ലോകത്തിലുള്ളതായ ഏത് പള്ളിയുടെ ഉടമകളാവണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ അവർക്കെല്ലാം അത് ഹിറ്റാക്കേണ്ടതും ബാധകമാകുന്നതും ആയ കാര്യമാണ്. എന്നാൽ ഹുസൈ അവിടെ ഏറ്റെടുത്തു. ഹുസൈ ഭരണകൂടം ഏറ്റെടുത്ത് അങ്ങനെ ഹുസൈന്റെ ശേഷം അദ്ദേഹത്തിന്റെ മകൻ അബ്ദുമനാഫാണ് പിന്നെ ഏറ്റെടുത്തത്. അബ്ദുമനാഫ് ഹുസൈന്റെ മകനാണ്. അബ്ദുമനാഫ് അല്ലാതെ അബ്ദുദ്ദാർ എന്ന പേരിൽ ഒരു മകനും കൂടി ഉണ്ടായിരുന്നു. അബ്ദുദ്ദാറും അബ്ദുമനാഫും അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് കാബയുടെ നേതൃത്വം, കാബയുടെ താക്കോല്, ദാറുനദ്വയുടെ നേതൃത്വം, മക്കാരുടെ കുറൈശികളുടെ പതാക, ഇതൊക്കെ പിടിക്കേണ്ടത് എന്ന വിഷയത്തിൽ ചർച്ച വന്നു. അവസാനം കുഴപ്പമുണ്ടാവാൻ എടുത്തപ്പോൾ നിരക്കിട്ടു. നിരക്കിട്ടിട്ട് നിരക്കിൽ മറിഞ്ഞത് അബ്ദുമനാഫാണ്. അങ്ങനെ അബ്ദുമനാഫ് തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ ആരുടെ ശേഷം? ഹുസൈന്റെ ശേഷം. അബ്ദുമനാഫിന്റെ ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുത്തലിബ് എന്ന മകനാണ് ഏറ്റെടുത്തിരുന്നത്. മുത്തലിബ് എന്ന ആ മകൻ മരിച്ച ശേഷം പിന്നെ അടുത്തു വന്നു. പിന്നെ കഅബയുടെ നേതൃത്വം, അതുപോലെ തന്നെ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന ആ അധികാരം, ദാറുനദ്വത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നത് അബ്ദുൽ മുത്തലിബാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വലിയാപ്പ, വാപ്പയുടെ വാപ്പ അബ്ദുൽ മുത്തലിബാണ്. അപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ തൊട്ടിട്ട് വേറൊരു മകനായിരുന്നു, പിന്നെ അബ്ദു മനാഫായിരുന്നു എന്നർത്ഥം. പിന്നെ വിഷയത്തിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി പറഞ്ഞു കളയാം, അബ്ദുൽ മുത്തലിബിന്റെ ശേഷം പിന്നെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് അബ്ബാസിന്റെ കയ്യിലായി മാറി. ആരാണ് അബ്ബാസ്? റസൂലുള്ളാഹിന്റെ ആളായപ്പോ അബ്ബാസ് ഇബിൻ അബ്ദുൽ മുത്തലിബ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അതിനുശേഷവും മക്കയിൽ കാഫിറീങ്ങളുടെ നേതൃത്വം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും അബ്ബാസ് എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ കുടുംബം എന്ന പേരിൽ അറിയപ്പെടുന്ന അഹ്ലു ബൈത്തിന്റെ കയ്യിൽ തന്നെയായിരുന്നു മക്കയുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ കഅബയുടെ നേതൃത്വം. കഅബയുടെയും അതുപോലെ തന്നെ സംസം കിണറിന്റെയും അതുപോലെ തന്നെ ദാറുനദ്വത്തിന്റെയും നേതൃത്വം. പക്ഷേ അവിടെ മറ്റു അറബികളിലുള്ളതായ കുറൈശി വംശത്തിൽ തന്നെ മറ്റു പല കബീലുകളുണ്ട്. അവർക്കെല്ലാം മറ്റു പല അധികാരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് ഷൂറ എന്ന് പറഞ്ഞിട്ട് മജ്ലിസ് ഷൂറ ഉണ്ടല്ലോ, ഈ ഷൂറ കമ്മിറ്റി മെമ്പർമാരാവുക. അതുപോലെ തന്നെ അറബികളുടെ ഇടയിൽ ഉണ്ടാവാറുള്ളതായ അക്രമങ്ങളോ അല്ലെങ്കിൽ വല്ല നഷ്ടപരിഹാരം വാങ്ങാൻ മാത്രമുള്ള ശിക്ഷാ നടപടികൾ കൈക്കൊള്ളാനുള്ളതായ ജിയാത്ത് നേതൃത്വം ഏറ്റെടുക്കുന്ന വകുപ്പ്, ശിക്ഷാ നടപടികൾ ഏറ്റെടുക്കുന്ന വകുപ്പ്, അതുപോലെ മുഅസ്കർ പട്ടാളം, ക്യാമ്പുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്യാമ്പുകൾ, അതുപോലെ പ്രതിനിധികൾ, സഫീറാവുക, സഫീർ എന്ന് പറഞ്ഞാൽ അംബാസഡറാവുക, അറബികളുടെ അംബാസഡറായിട്ട് വിദേശത്തിലേക്ക്, ഷാമിലേക്കോ യമനിലേക്കോ അല്ലെങ്കിൽ പേർഷ്യയിലേക്കോ അറബികൾ നേതൃത്വം അയക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം അഹ്ലു ബൈത്ത് ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. അഹ്ലു ബൈത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരെ അതിലൊന്നും കൈയിടാറുണ്ടായിരുന്നില്ല. അതെല്ലാം മറ്റുള്ളതായ കബീലക്കാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അഹ്ലു ബൈത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് എന്താണ്? മെയിൻ നേതൃത്വം, അതേതാണ്? കഅബയുടെ താക്കോല്, അതുപോലെ സംസമിന്റെ നേതൃത്വം, അതുപോലെ ഹാജിമാരുടെ സംരക്ഷണം, അവരുടെ ആതിഥേയരാവുക എന്ന നേതൃത്വം. അബ്ദുൽ മുത്തലിബ്, ഇപ്പോൾ നാം അബ്ദുൽ മുത്തലിബിലേക്ക് എത്തിയല്ലോ. അബ്ദുൽ മുത്തലിബിന്റെ കാലം വന്നപ്പോൾ അതുവരേക്കും ഖുസൈ മുതൽ അല്ലെങ്കിൽ ജുർഹും ഗോത്രക്കാരുടെ കാലഘട്ടം മുതൽ അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടം വരേക്കും അവിടെ സംസം ഇല്ല, സംസം വെള്ളമില്ല. സംസം കിണറുണ്ട്, മൂടിക്കളഞ്ഞ ഉപയോഗശൂന്യമായ പൊട്ടക്കിണറാണ് അല്ലെങ്കിൽ മൂടപ്പെട്ട കിണറാണ്. ആ സംസം അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിലാണ് വീണ്ടും അത് കുഴിക്കപ്പെടുന്നത്. ആ മൂടിയതായ കിണർ അത് അദ്ദേഹം കുഴിക്കാനുള്ളതായ കാരണമായിട്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ബിദായ ഉന്നിഹായ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ ഇസ്ലാമിക് ഹിസ്റ്ററികളായിട്ട് എഴുതിയതായ ഇബ്നു ജലീൽ ത്വബരിയാവട്ടെ, അവർക്ക് ശേഷമുള്ള ഗ്രന്ഥകർത്താക്കന്മാർ ആരുണ്ടെങ്കിലും അവരിൽ നിന്നിട്ട് പലവരും കുറിച്ചതായിട്ട് കാണാം. അബ്ദുൽ മുത്തലിബ് മൂന്ന് പ്രാവശ്യമായിട്ട് കിനാവ് കാണുകയുണ്ടായി എന്ന്. എന്ത്? ഈ കിണർ കുഴിക്കാൻ വേണ്ടി മൂന്ന് പ്രാവശ്യമായിട്ട് അദ്ദേഹം കിനാവിലൂടെ കണ്ടു. ഏകദേശം നമുക്ക് ഞാനിത് ഇവിടെ പറഞ്ഞിരുന്നു മുമ്പ്, ആദ്യം സംസം കിണർ കുഴിച്ചത് ക്രിസ്ത്യാനികളുടെയോ ജൂതന്മാരുടെയോ ഖുതുബുൽ മുഖദ്ദസിൽ പറയപ്പെടുന്നത് പോലെയല്ല. 1900 ചില്ലറ വർഷങ്ങളാണ് അവർ പറയുന്നത്. മുസ്ലിങ്ങളുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നതനുസരിച്ചും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലേക്ക് വന്നിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അഥവാ കുട്ടി പ്രായത്തിൽ മുല കുടിക്കുന്ന കുട്ടിയെയും ഹാജറിനെ ഉപയോഗിച്ച് പോയതായ സന്ദർഭമുണ്ടല്ലോ. ആ സന്ദർഭത്തിനെ കുറിച്ച് ഇസ്ലാമിക് ഹിസ്റ്ററി എഴുതിയതായ മഹാത്മാക്കൾ പറയാറുള്ളത് 2572 വർഷം ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ ജംസം കിണറിലുള്ളതായ തീയതി 2572 വർഷമാണ്. അപ്പോൾ ഏകദേശം 4000 വർഷങ്ങളാണ് എന്നർത്ഥം. ഇപ്പോൾ ഏകദേശം നാം ഇപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 4000 വർഷങ്ങളോളമായി സംസം കിണർ ആദ്യമായിട്ട് കുഴിക്കപ്പെട്ടിട്ട്. സംസം കിണർ എന്ന് പറയുമ്പോൾ ചരിത്രപ്രധാനമായ വെള്ളമാണ്, ചരിത്രപ്രധാനമായ കിണറാണ്. മുസ്ലിങ്ങളുടെ ഹിസ്റ്ററിയിൽ മുസ്ലിങ്ങൾ അഭിമാനം പറയേണ്ടതായ, അഭിമാനിക്കാൻ പറ്റുന്ന കിണറുമാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സംസം കിണറിനെ തള്ളിപ്പറയുന്നതായ എഴുത്തുകാരിവരേക്കും മുസ്ലിങ്ങളിടയിൽ ഉടലെടുത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സംസം കിണറിനെയും സംസം വെള്ളത്തിനെയും തള്ളിപ്പറയുന്നതായ എഴുത്തുകാര് ഈ കാലഘട്ടത്തിലുണ്ട്, മലയാളികളിലും ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ. ഞാൻ തന്നെ ഏകദേശം ഒരു 30 മുമ്പ് സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചു. അതിൽ സംസം വെള്ളത്തിനെ വളരെ താഴ്ത്തി അദ്ദേഹം അതിന്റെ ഉടമ എഴുതിയതായിട്ട് കണ്ടു. ആ അതിന്റെ ഉടമയെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ വെച്ചിട്ട് നേരിട്ട് സംസാരിക്കണമെന്ന് അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും എന്റെ തിരക്ക് കാരണത്താൽ കാണാൻ പറ്റിയില്ല. പിന്നെ അദ്ദേഹം മരിച്ചു എന്നാണ് വാർത്ത കിട്ടിയത്. ഏതായാലും ഇരിക്കട്ടെ, സംസം കിണറിനെ താഴ്ത്തിപ്പറയൽ അറിവില്ലായ്മ കൊണ്ടാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സംസം കിണറും സംസം വെള്ളവും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണെന്ന് മുസ്ലിം ലോകം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്.
അതിന്റെ പ്രത്യേകതയിലേക്ക് സമയം ശേഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മടങ്ങാം. ഇവിടെ അബ്ദുൽ മുത്തലിബ് കിനാവ് കണ്ടത് ആദ്യമായിട്ട് ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഖൈബയെ നീ കുഴിക്കേണ്ടതുണ്ട് എന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞു, വീണ്ടും അദ്ദേഹം അങ്ങനെ തന്നെ രണ്ടാമത്തെ ഉറക്കത്തിൽ വന്നിട്ട് ബറയെ നീ കുഴിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ മവനൂനയെ കുഴിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. വീണ്ടും പറഞ്ഞു, നാലാമത്തെ ഉറക്കിൽ നാലാം പ്രാവശ്യം കിനാവ് കണ്ടത് നീ ജംസം കുഴിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് സംസമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ കിനാവിലാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ലാ തൻസിഫു അബദ വലാ തസുമു തുസ്ഖൽ ഹജീജിൽ ഹജീജിൽ ആവം, ഹാജിമാർക്കുള്ളതായ പാനീയമാണത്, അത് വറ്റിപ്പോകുന്നതായ കിണറല്ല, അങ്ങനെ അത്ഭുത കിണറാണ്. അത് ദം എന്ന് പറഞ്ഞാൽ, ദം എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഈ നാം ഒരു വള്ളി കെട്ടുകയാണെങ്കിൽ റബ്ബർ വളഞ്ഞ് 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 നിൽക്കുന്നുണ്ടല്ലോ, അതിനാണ് ജമ്മെന്ന് പറയുക. കൂടി നിൽക്കുന്നതിനാണ് ജമ്മെന്ന് പറയുക. അപ്പോൾ വ്യാപകമാവേണ്ട ഒരു സാധനം പരിമിതമായ ഒരു സ്ഥലത്ത് കൂടുമ്പോഴാണ് അതെന്ന് എന്ത് പറയുക, ജമ്മായി ജമ്മായി എന്ന് പറയുക. അതാണ് ഈ കിനാവിൽ വന്ന വ്യക്തി അള്ളാഹുവിന്റെ വക്കൽ നിന്നായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള കിനാവുകൾ കാണുക പറഞ്ഞത്. അങ്ങനെ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ وهي بين الفرس والدم عند نقرة الغراب العاصم عند قرية النملة നിങ്ങൾ നമ്മളെന്ന് പറയുന്ന കറിയത്തിൽ കറിയയിൽ ഒരു വെളുത്ത കാക്കയുള്ള സ്ഥലത്ത് ആണ്, അഴുക്കുകളുടെയും ചോരകളുടെയും മധ്യത്തിലാണ് നിങ്ങൾ അത് കാണുക എന്നൊക്കെയാണ് കിനാവിലുള്ള വേടായിട്ട് ചരിത്ര ഗ്രന്ഥകർത്താക്കൾ എഴുതിയിട്ടുള്ളത്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഈ കിനാവ് കണ്ട പിറ്റേ ദിവസം അല്ലെങ്കിൽ തൊട്ട ദിവസങ്ങളിൽ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തിൽ ഇരിക്കുന്ന വേളയിൽ എവിടെയോ പല അഭിപ്രായങ്ങളുണ്ട്. ആ സ്ഥലം കണ്ടുപിടിക്കാൻ സാധിച്ച രൂപം എന്താണ് എന്നതിൽ എവിടെയോ ഒരു മജ്സറയിൽ വെച്ചിട്ട് ഒരു പശുവിനെ അറക്കപ്പെട്ടു. പശു ഓടി വന്നിട്ട് ആ അറക്കപ്പെട്ട പശു അവസാനം മരിച്ചത് ഈ ജംസം കിണർ ഇപ്പോഴുള്ളതായ സ്ഥലത്തായിരുന്നു. അപ്പോൾ കിനാവിലുള്ളത് ചോരയുടെയും അഴുക്കിന്റെയും മധ്യത്തിലെന്നാണ്. അപ്പോൾ ചോരയും അഴുക്കും മസ്ജിദുൽ ഹറാമിന്റെ അകത്ത് ഇല്ലതാനും. അപ്പോൾ എങ്ങനെയാണ് ആ കിനാവ് സഫലീകരിക്കപ്പെട്ടത് എന്നതാണ് ഈ ചരിത്രകാരന്മാർ പറയുന്നത്. അബ്ദുൽ മുത്തലിബ് മസ്ജിദുൽ ഹറാമിന്റെ അകത്തിരിക്കുന്ന വേളയിൽ അറുത്ത് മരിക്കുന്നതിന് മുമ്പ് ഒരു പശു ഓടി വന്നു. അവിടെ നിന്ന് ഇന്നത്തെ പോലെ ഭദ്രത ഇതില്ലല്ലോ, മറവുകളില്ല, തടസ്സങ്ങളില്ല. ഓടി വന്നിട്ട് ആ പശു മരിച്ചത് ഈ ജംസം കടലിന്റെ നീതിയായിരുന്നു. പശു മരിച്ചപ്പോൾ അതിന്റെ അഴുക്കുകളെ തിന്നാൻ വേണ്ടിയിട്ട് ഒരു ജൂതന്റെ വീട്ടിൽ നിന്നിട്ട് വെളുത്ത കാക്ക ഓടി വന്നിട്ട് അവിടെ ഇരുന്നു കൊടുത്തു. ഈ കാക്കയെ ഇരുന്നിട്ട് അഴുക്കിനെ തിന്നുന്ന കണ്ടപ്പോൾ കിനാവിൽ കണ്ടതായ ആ കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. ഉടനെ തന്നെ മകൻ ഹാരിസ് എന്ന കുട്ടിയെ വിളിച്ചിട്ട് ഒരു മകൻ മാത്രമേ അദ്ദേഹത്തിന്റെ കൂടെയുള്ളൂ, അവിടെ കുഴിക്കാൻ ആരംഭിച്ചു. അറബികൾ എതിർത്തു മത്സരിച്ചു. എന്താ മനുഷ്യ നീ കാട്ടുന്നത്, മസ്ജിദുൽ ഹറാമിന്റെ അകത്ത് കുഴിയുണ്ടാക്കുകയാണോ? അവരറിയുകയില്ലല്ലോ ഇവിടെ കിണറുണ്ട് എന്നത്, അവർക്ക് വിവരമില്ല അവിടെ വെള്ളമുണ്ട് എന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് കിനാവിലൂടെ വിവരം കിട്ടിയിട്ടുമുണ്ട്. എതിർക്കാൻ നോക്കി, പല നിരക്കും അനുസരിച്ച് നോക്കി, സാധിച്ചില്ല. അവസാനം അദ്ദേഹം അവിടെ നിന്ന് ഒരു സത്യവചനം പറഞ്ഞു, രക്ഷിതാവേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്റെ കൂടെ എനിക്ക് കുറെ മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ നന്നായിരുന്നേനെ, അതുകൊണ്ട് എനിക്ക് നീ 10 മക്കളെ തരികയാണെങ്കിൽ അതിൽ നിന്നിട്ട് ഒരു മകനെ ഞാൻ നിനക്ക് വേണ്ടി അറക്കുന്നതാണ് എന്ന് അദ്ദേഹം ഈ ദന്തം കിണർ കുടിക്കാൻ സാധിക്കാത്തതായ രംഗത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് 10 മക്കളെ നൽകുകയും ചെയ്തു എന്നാണ്. ഹാരിസ് ഇപ്പോൾ ഉള്ള മകൻ, പിന്നെ ഹിജിൽ, വിറാറ്, മുഖവിം, അബൂലഹബ്, അബ്ബാസ്, ഹംസ, അബൂ താലിബ്, ജുബൈർ, അബ്ദുള്ള, ഇങ്ങനെ 10 മക്കളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അബ്ദുൽ മുത്തലിബിന് നൽകിയിരുന്നത്. ആ 10 മക്കളിൽ നിന്നിട്ട് ഹാരിസ് എന്ന മകന്റെ കൂടെയാണ് ജംസം കിണർ ആര് കുഴിച്ചത്? അബ്ദുൽ മുത്തലിബ് കുഴിച്ചിരുന്നത്. അങ്ങനെ ജംസം കിണർ കുഴിച്ചപ്പോൾ അറബികൾ ഉദ്ദേശിച്ച പോലെയല്ല, അറബികൾ തെറ്റിദ്ധരിച്ചതുപോലെയല്ല. കുഴിച്ചു നോക്കുമ്പോൾ അതാ ശക്തിയായിട്ട് അവിടെ നിന്ന് ഉറവ് പൊട്ടുന്നു. ആ ഉറവ് പൊട്ടുന്ന വെള്ളമായി അവർ കാണുകയും പഴയ രൂപത്തിലുള്ളതായ അത്ഭുത കിണർ അതേ രൂപത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അങ്ങനെ മടങ്ങിയതിന്റെ ശേഷം അതിന്റെ അകത്തിൽ നിന്നിട്ട് ജിർഹ്മികൾ നിക്ഷേപിക്കപ്പെട്ടതായ വാളുകളും സ്വർണങ്ങളും ഗസാലകളെല്ലാം കണ്ടപ്പോൾ അതിലെല്ലാം അവിടെ എന്തുണ്ടായി? സ്വർണമല്ലേ? അവിടെ അറബികളെല്ലാം പങ്കാളികളാവാൻ വേണ്ടിയിട്ട് പാടുപെട്ടെങ്കിലും അബ്ദുൽ മുത്തലിബ് വിട്ടുകൊടുത്തില്ല. ഇതെല്ലാം ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആദ്യമായിട്ട് സ്വർണത്തിന്റെ സ്വർണം കൊണ്ടോ അല്ലെങ്കിൽ സ്വർണവാളുകളിലൂടെയോ റസാൽ എന്ന് പറയുന്ന മാനുന്റെ കോലത്തിലുള്ളതായ സാധനങ്ങളിലൂടെയോ കഅബത്തിനെ ഭംഗിയാക്കുകയും കഅബത്തിന്റെ വാതിലിന്റെ പല ഭാഗങ്ങളെയും സ്വർണമാക്കി മാറ്റുകയും ചെയ്തത് ചരിത്രത്തിൽ അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിന് മുമ്പ് ആരും തന്നെ അത് ചെയ്തിരുന്നില്ല എന്ന് ചരിത്രത്തിൽ കാണുന്നു. അപ്പോൾ സ്വർണത്തിലെ കഅബത്തിലേക്ക് വന്നതായ ഹദായകൾ സമ്മാനങ്ങളാകുന്ന സ്വർണങ്ങളിലൂടെയാണ് അബ്ദുൽ മുത്തലിബ് അദ്ദേഹം സ്വന്തം കീഴടക്കാതെ അതിനെ കഅബയിലേക്ക് തന്നെ നിക്ഷേപിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. ഇവിടെ പ്രശ്നം ശേഷിക്കുന്നു, മക്കൾ പത്തായപ്പോൾ ഒരു മകനെ അറക്കണമെന്ന് വാഗ്ദാനം ചെയ്തതല്ലേ, അറക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് ഹുബലിന്റെ അടുക്കലേക്ക് ചെന്നു. ഹുബൽ ആരാണ്? ഹുബൽ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞ ക്ലാസ് ഞാൻ നടത്തിയിട്ടില്ലല്ലോ, അതിന് മുമ്പത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹുബലിന്റെ പേര്. ഹുബൽ ബിംബം, ആരുടെ ബിംബം? ഖുറൈശികളുടെ ബിംബം. ഖുറൈശികളെ ഏറ്റവും ബഹുമാനിക്കുന്ന, ഏറ്റവും ആദരിക്കുന്ന, അവരങ്ങേയറ്റം ബഹുമാനിച്ച് ആദരിച്ചിട്ട് 360 ബിംബങ്ങളുടെ നേതാവാക്കിയിട്ട് കഅബയുടെ അകത്ത് മധ്യത്തിൽ നിക്ഷേപിച്ചിട്ട് ഒരു കിണർ ഇവിടെ കുഴിച്ചു വെച്ചിട്ട് ആരെല്ലാം ഹുബലിനെ ഹദായകൾ സമ്മാനങ്ങൾ സ്വർണങ്ങൾ വെള്ളികൾ കൊണ്ടുവരുന്നുണ്ടോ അതിനെയെല്ലാം ആ കിണറിന്റെ അകത്തിലേക്ക് നിക്ഷേപിക്കലായിരുന്നു. കിണറിന്റെ മധ്യത്തിൽ ഉള്ളത് ഹുബൽ എന്ന് പറയുന്നതായ ബിംബമാണ്. ഈ ഹുബൽ ഞാൻ പറഞ്ഞത് എവിടെയാണ്? നിങ്ങൾ മറന്നുപോയിരിക്കുകയാണ്. ഉഹദ് രണാങ്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം നടത്തി. ഉഹദ് രണാങ്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാജയപ്പെട്ട് മുസ്ലിംകളും സഹാബാക്കളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും, മുസ്ലിംകൾക്ക് പരാജയമുണ്ടായ രംഗമുണ്ടല്ലോ, ആ രംഗത്തിൽ അവിടെ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് എവിടെയെല്ലാം പലരും ഓടി രക്ഷപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലും അബൂബക്കറും ഉമറും എപ്പോഴും കൂട്ടാളികളാണെന്ന് നമുക്ക് പരിചയമുണ്ട്. അവരേതോ ഒരു ഭാഗത്ത് പർവ്വതത്തിന്റെ ഇടുക്കിൽ കയറിയിട്ട് രക്ഷ പ്രാപിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് അബൂ സുഫിയാൻ വിജയം കൈവരിച്ചുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ, അദ്ദേഹം സഹാബിയാണ്, കാഫറായ സമയത്തായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്, അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ വിജയം കൈവരുത്താൻ സാധിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം ഗൗരവത്തോടുകൂടി തന്നെ കുതിരയുടെ മീതെ കയറിയിട്ട് വാളും കയ്യിലേന്തിയും കൊണ്ട് എവിടെയടോ മുഹമ്മദ്? ചോദ്യം മറുപടി പറയാൻ പൂതിയില്ലാത്തതുകൊണ്ടല്ല, പൂതിയുണ്ട്. ആദ്യം പൂതിയുണ്ട് അവരാരിക്കാണ്? ഉമറിനാണ്. ഉമറാണല്ലോ എവിടെയും പെട്ടെന്ന് ചാടല്, ഞാനുണ്ട് ഇവിടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്നത് വിവരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എണീച്ചു. റസൂൽ പറഞ്ഞു, ഇരിക്കവിടെയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം സ്വന്തം പ്രശ്നത്തിന് വേണ്ടി, സ്വന്തം ആവശ്യത്തിന് വേണ്ടി, സ്വന്തം ദാത്തിന് വേണ്ടിയിട്ട് പോരാടാറില്ല, പ്രസംഗിക്കാറില്ല, അധ്വാനിക്കാറില്ല, സംസാരിക്കാറില്ല, പക വീട്ടാറില്ല. അത് നബിയുടെ സ്വഭാവമേ ആയിരുന്നില്ല. അതുകൊണ്ട് ചോദ്യം എന്താണ്? എവിടെയടോ മുഹമ്മദ് എന്ന് ചോദിച്ചപ്പോൾ ഉമർ അവിടെ നിന്ന് എണീറ്റ് നിന്നു. മറുപടി പറയാൻ വേണ്ടി പരിശ്രമിച്ചു. റസൂൽ പറഞ്ഞു, ഇരിക്കൂ ഉമറേ, ഒന്നും പറയേണ്ടതില്ല എന്ന്. വിജയിച്ചുകൊണ്ട് ഓടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് മുസ്ലിംകൾ. എന്നിട്ട് 70 പേരുടെ കഴുത്തറിയപ്പെട്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അബൂ സുഫിയാൻ ഇത് പറയുന്നത്. പിന്നെ ചോദിക്കുന്നു, എവിടെയടോ നിങ്ങളുടെ അബൂബക്കർ? ഉണ്ട് അവിടെ കൂട്ടത്തിൽ, അവിടെ ഇടുക്കിയിലിരിക്കുകയാണ് 3 പേരും. ഉമർ എണീറ്റുന്നു, കൊടുക്കട്ടെ മറുപടി എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, കൊടുക്കരുതേ, ഒന്നും പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അബൂ സുഫിയാന്റെ ചോദ്യം എന്തായിരുന്നു? എവിടെയടോ ഉമർ എന്നാണ്. എന്നെക്കുറിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയാതിരിക്കാൻ പറ്റുമോ? വീണ്ടും ഉണർന്നു ഉമർ, അറിയട്ടെ റസൂലേ മറുപടി എന്ന് പറഞ്ഞപ്പോൾ, സമാധാനിക്കൂ ഉമറേ, നാം ഇവിടെ യുദ്ധം ചെയ്തത് നിനക്ക് വേണ്ടിയല്ല, അബൂബക്കറിന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയല്ല, അതുകൊണ്ട് മറുപടി പറയേണ്ടതില്ല, എന്തും പറഞ്ഞോട്ടെ അദ്ദേഹം എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി. കേൾക്കണം, ഇനി കേൾക്കാൻ പോകുന്നതാണ് അത്ഭുതം. പിന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഞങ്ങളുടെ ദൈവമാകുന്ന ഹുബൽ വിജയിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദൂതനായിട്ട് നിയോഗിച്ചതായ റബ്ബുൽ ഇസ്സത്ത് ഉണ്ടല്ലോ, ആ റബ്ബുൽ ഇസ്സത്തിനെതിരാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ തൗഹീദിന് വേണ്ടി പോരാടാനാണ് റസൂൽ യുദ്ധം ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എഴുതോളം സഹാബാക്കളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ തലമുറിച്ച് അരിഞ്ഞു കൊടുത്തിട്ടുള്ളത് ആ റബ്ബുൽ ഇസ്സത്തിനെതിരില് റബ്ബുൽ ഇസ്സത്തിനെ താഴ്ത്തുന്ന രൂപത്തിലുള്ള സംസാരം സംസാരിച്ചപ്പോൾ പറയുകയും തായ ഉമറേ ഇപ്പോൾ നിങ്ങൾ എണീറ്റോളി പറയൂ, അല്ലാഹു അലാ വജൽ, അല്ലയാണ് ഉയർന്നവൻ, അല്ലയാണ് മഹാൻ, നിന്റെ ഹുബലല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഹുബലല്ല, ഹുബലിന് സ്ഥാനമില്ല മാനമില്ല. താൽക്കാലികമായിട്ട് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തവര പോലെ നിങ്ങളിവിടെ തൽക്കാലം നിങ്ങൾ ഇപ്പോൾ ലംഘിയെന്നല്ലാതെ നിങ്ങളെ കൊണ്ട് ഇന്ന് നിങ്ങളുടെ ഹുബലിനെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ഒരു കാലത്തും വിജയിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയൂ ഉമറേ മറുപടി എന്ന് പറയുകയുണ്ടായി.
റസൂലിന്റെ സ്വഭാവമാണത്, സ്വന്തം ദാത്തിന് വേണ്ടിയിട്ട് റസൂൽ എപ്പോഴും അവിടുന്ന് പക വീട്ടാറില്ല, പകരം ചോദിക്കാറില്ല. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധകന്മാരാവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലോത്തതായ മഹാത്മാക്കൾ ഇതിൽ നിന്നിട്ട് നല്ല പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നാം ഏത് രംഗത്തിലും എവിടെ ചെന്നാലും നമ്മുടെ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചിട്ടോ ധിക്കരിച്ചിട്ടോ ആക്ഷേപിച്ചിട്ടോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ടോ ആരെങ്കിലും സംസാരിച്ചാൽ ചൊടി വരരുത്, കോപം വരരുത്, എന്നെ എന്ത് പറഞ്ഞാലും വിരോധമില്ല. ദീനിനെതിരിൽ, തൗഹീദിനെതിരിൽ, റസൂലിനെതിരിൽ, അല്ലാഹുവിനെതിരിൽ, ആദ്യമായിട്ട് അല്ലാഹുവിനെതിരിൽ ആരെങ്കിലും പറഞ്ഞാൽ അതിന് ഞാൻ മറുപടി നൽകാം. എന്നെക്കുറിച്ചോ പറയുന്നത് പറഞ്ഞോട്ടെ, അതിൽ എനിക്ക് യാതൊരു വിരോധമില്ല എന്ന ബോധമാണ് പ്രബോധകന്മാരാവുന്ന ആത്മാർത്ഥതയോടുകൂടി റസൂലിന്റെ പിന്നെ അണിനിരക്കണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ജീവിതത്തിന്റെ ഒരു അക്ഷം മുതൽ മറ്റേ അക്ഷം വരെയുള്ളതായ രംഗങ്ങൾ പരിശോധിച്ചാൽ നമുക്കതിൽ പാഠമുണ്ട്. സക്കാത്ത് നിർബന്ധമാക്കിയപ്പോൾ ഈ സക്കാത്ത് എനിക്ക് വേണ്ടിയാണ്, എന്റെ കുടുംബത്തിന് തീറ്റിക്കാൻ വേണ്ടിയാണ് ഈ സക്കാത്ത് നിർബന്ധമാക്കിയതെന്ന് ആരും മനസ്സിലാക്കി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നബി പറയുകയുണ്ടായി, നഹ്നു അഹ്ലുൽ ബൈത്ത്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാകുന്ന തങ്ങന്മാരെ നിർബന്ധമായ സക്കാത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തരേണ്ടതില്ല, നിങ്ങൾ പരസ്പരം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചതല്ല ഇത്, ഞങ്ങളിവിടെ നിങ്ങൾ റസൂൽ കുറെ കാശുണ്ടാക്കാൻ വേണ്ടി വന്നു, കണ്ടില്ലേ, കാശ് കൊടുക്കേണ്ടത് മുഴുവനും ചെയ്ത് കുടുംബത്തിനുമാണ്, അങ്ങനെ കുറെ കാശ് മൂപ്പരുടെ വീട്ടിലേക്ക് കൊണ്ട് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി കുറെ സക്കാത്ത് ഉണ്ടാക്കി എന്ന് പറയാൻ എന്ന് ആരും തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫിത്ർ സക്കാത്തും കൊടുക്കേണ്ട തങ്ങന്മാർക്ക്, ചെയ്തമാർക്ക്, അഹലു ബൈത്തിന്, അതുപോലെ തന്നെ ഫർളായ മറ്റ സക്കാത്തും കൊടുക്കേണ്ട. അതേസമയത്ത് നഷ്ടം വരുന്ന സന്ദർഭത്തിലേക്ക് എത്തിയപ്പോഴോ നിങ്ങൾക്ക് പരിചയമുണ്ട്, റസൂൽ അറഫയിൽ വെച്ചിട്ട് പ്രസംഗിച്ചപ്പോൾ അറഫയിൽ വെച്ചിട്ടും മിനയിൽ വെച്ചിട്ടും മുസ്ദലിഫയിൽ വെച്ച് അറഫയിൽ വെച്ചിട്ടും മിനയിൽ വെച്ചിട്ടും മക്കയിൽ വെച്ചിട്ടും നബിയുടെ അവസാനത്തെ പ്രസംഗം ഹജ്ജ് മേളയിൽ പ്രസംഗിച്ചില്ലേ, ആ പ്രസംഗത്തിൽ റസൂൽ എന്താ പറഞ്ഞത്, കുല്ലു ശൈഇൻ മിൻ അംറിൽ ജാഹിലിയ്യത്തി തഹ്തഖദ മയ്യ മൗലൂ വലിബൽ ജാഹിലിയ്യത്തി മൗലൂ, അല്ലയോ മുസ്ലിം ലോകമേ, എന്റെ ഉമ്മത്തികളെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹാബാക്കളെ, ശബ്ദം കേൾക്കാതെ ക്യാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ഉമ്മത്തികളെ, ഞാൻ ഇവിടെ നബിയായിട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതായ അനാചാരം, അനിസ്ലാമികത്വം, അതുപോലത്തതായ കൊള്ളയും കൊലയും എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം തഹ്ത ഖദമയ്യ, എന്റെ കാലിന്റെ താഴ്വരയിൽ, മൗവൂ, ഞാൻ ചതച്ചിരിക്കുകയാണ്, ഞാൻ അമർത്തിയിരിക്കുകയാണ്, ഞാൻ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ നാമാവശേഷപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ അത് ഇവിടെ ഉപയോഗശൂന്യമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരിബൽ ജാഹിലിയ്യത്തി മൗവൂ, ജാഹിലിയ കാലഘട്ടമാകുന്ന അനിസ്ലാമികത്വം വ്യാപകമായ കാലഘട്ടത്തിലുള്ള പലിശയെ ഞാനിതാ ഹറാമാക്കിയിരിക്കുകയാണ്. ഇന്നർബറിക, ഏറ്റവും ആദ്യമായിട്ട് ഞാനിതാ പിൻവലിക്കുന്നതായ പലിശയുടെ അവകാശമുണ്ടല്ലോ, അത് റിബ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, എന്റെ കുടുംബത്തിലേക്ക് കിട്ടാനുള്ളതായ അവകാശമാണ്. നഷ്ടം വരുന്ന സ്ഥലത്ത് നബി ആദ്യം ഒഴിവാകുന്നു അതിൽ നിന്നിട്ട്.
കിട്ടുന്ന കാര്യത്തിൽ നബി പറയുന്നു നിങ്ങൾ കൊടുത്തവർ ഞങ്ങൾക്ക് സക്കാത്ത് വേണ്ടാന്ന്. റിബ പലിശ ഹറാമാണ്. അപ്പോൾ ആരെങ്കിലും പലിശക്ക് വേണ്ടിയിട്ട് കടം കൊടുത്തിട്ടുണ്ടെങ്കിലോ, എന്റെ കുടുംബക്കാരിൽ നിന്നിട്ട് ആരെങ്കിലും അബ്ബാസിനോട്, എന്റെ ഇളയപ്പയോട്, എന്റെ മൂത്തപ്പയോ, എന്റെ കുടുംബത്തിൽപ്പെട്ട ആരോടെങ്കിലും നിങ്ങൾ ആരെങ്കിലും വായ്പ നൽകിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങോട്ട് പലിശ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് ഞങ്ങൾ പിൻവലിച്ചിരിക്കുകയാണ്. ആരും ഞങ്ങൾക്ക് പലിശയിലൂടെയുള്ളതായ അവകാശം തരേണ്ടതില്ല. ആദ്യം നബിയിൽ പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയാണ് പ്രബോധകന്മാർ ചെയ്യേണ്ടത്. ആരെങ്കിലും ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ പോകുമ്പോൾ ഈ നയിക്കുന്നതായ പ്രവർത്തനം എന്നിൽ പിറ്റായിട്ടുണ്ടോ? സഭ നിസ്കരിക്കണമെന്ന് കൂട്ടുകാരനോട് പറയുമ്പോൾ ഞാൻ നിസ്കരിക്കുന്നവനാണോ? ഫിലിം നോക്കരുത്, അനാചാരത്തിലൂടെ ധോണിവാസത്തിലൂടെ ടൈം വേസ്റ്റ് ആക്കരുത് എന്ന് സുഹൃത്തുക്കളോട് പറയുമ്പോൾ ഞാനത് പിറ്റാക്കിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കുക. അതുപോലെ തന്നെ നാം എല്ലാവരോടും ഇസ്ലാമിന്റെ എന്ത് ചിഹ്നങ്ങൾ, അത് ചെറുതാവട്ടെ, വലുതാവട്ടെ, വസ്ത്രധാരണയാവട്ടെ, താടി വെക്കലാവട്ടെ, അല്ലെങ്കിൽ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്ന കാര്യങ്ങളിലാവട്ടെ, എന്തായിരുന്നാലും വിരോധമില്ല. അതെല്ലാം പിറ്റാക്കുന്ന വേളയിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നാം സ്വയം പിറ്റാക്കണം. എന്നിട്ട് മറ്റുള്ളവരിൽ അത് പിറ്റാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം.